الحمد لله سلام على عباده الذين اصطفى ജനുവരി 21 മാസപ്രവീന്ദ്രമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അള്ള പറഞ്ഞതാണ്. ഇവിടെ കാളിയന്മാരും നങ്ങന്മാരുണ്ടാക്കിയൊന്നുമില്ല, അള്ള ഉണ്ടാക്കിയ കണക്കിന് വാശിക്കൊക്കെ താറാതെ പറ്റ. ലോകത്തിന്റെ വാശിക്കൊക്കെ എപ്പോഴും അങ്ങോട്ടോ സെക്കൻഡോടൊക്കെ മാറാ, ഇത് മാറാൻ പറ്റില്ല. ഇത് അള്ളാഹു നിയന്ത്രിച്ച് നടത്തുന്ന ആ കണക്ക് ഇന്ന് വരെ അതേപോലെ ഇനി ഒട്ടാകെ ഒരു സാധ്യതയോടാണല്ലോ അന്ന് താറാറാവെന്നുള്ളതല്ലാതെ അതിന്റെ മുമ്പ് ഈ സൂര്യചലനത്തിനോ ചന്ദ്രചലനത്തിനോ ഒരു വ്യത്യാസം സംഭവിക്കാൻ പാടില്ല. സെക്കൻഡ് പോലും വ്യത്യാസം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനുഭവമാണ്, ഇന്ന് വരെയുള്ള അനുഭവമാണ്. വെറുതെ കണക്ക് കൂട്ടി പറയല്ല, കണക്ക് കൂട്ടിയത് മുഴുവൻ അതേപോലെ അനുഭവപ്പെട്ടു. ചന്ദ്രഗ്രഹണം തന്നെ ഉദാഹരണം, ചന്ദ്രഗ്രഹണം ഇത്ര മണിക്ക് ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡിന് എന്നാണ് പറഞ്ഞാൽ ആ സമയത്ത് ഭൂതക്കണ്ണട വെച്ച് ദൂരെ എണീക്കി ദൂരെ ഭൂതക്കണ്ണട ചിരുന്നാൽ മതി, ആ സെക്കൻഡിന് ഗ്രഹണം തുറക്കും. ഇത്ര സെക്കൻഡിന് അവസാനിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം കണ്ട് അവസാനിക്കും ചെയ്യും. അത് ഇന്ത്യയിൽ കാണൂല, ഏഷ്യയിൽ കാണൂല എന്ന് പറഞ്ഞാൽ കാണൂല, കണക്ക് കൂട്ടി പറയുകയാണെങ്കിൽ. ആ ഇത്രയും കണിശമായിട്ട് നടക്കുന്ന ഒരു ചന്ദ്രഗോളത്തെ സംബന്ധിച്ച് 7 മിനിറ്റ് മുമ്പേ 21-ാം തീയതി അസ്തമിക്കുന്ന കണക്ക് പ്രകാരം തന്നെ അള്ളാഹു ഇവിടെ സംവിധാനം ചെയ്ത കണക്ക് പഠിച്ചിട്ട്, ആ പഠിച്ചതുകൊണ്ട് പറയാം, ഇവരുണ്ടാക്കിയ കണക്കല്ല, ആ പഠിച്ചതുകൊണ്ട് പറയാം, കണക്ക് പ്രകാരം തന്നെ 7 മിനിറ്റ് മുമ്പ് അത് അസ്തമിക്കണം എന്ന് നിർബന്ധമായി കഴിഞ്ഞാൽ അസ്തമിച്ചതിന് ശേഷം പിന്നെ ഏതായാലും നാളെ ചന്ദ്രനെ കാണൂലല്ലോ. ഇത് അസ്തമിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ 7 മിനിറ്റ് മുമ്പ് അസ്തമിച്ചു പോയാൽ പിന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ ഇങ്ങോട്ട് വരും, ഏതായാലും ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോ വളരെ പച്ചയായൊരു പ്രമാണം, എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്താ പറയണമെന്നറിയും, അന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്നെ 15 ഡിഗ്രി പിന്നിലേക്ക് മടങ്ങി വന്നിട്ട് കണ്ടു എന്നപ്പോ പറഞ്ഞതിന്റെ അർത്ഥം, അസ്തമിച്ചതിന് ശേഷം കണ്ടു എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയെങ്കിലും പോന്നോളും, ഇന്നേ കാണാൻ പറ്റും. 15 ഡിഗ്രി അപ്പൊ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അസ്തമിച്ചതിന് ശേഷം 15 ഡിഗ്രി പിന്നെ ചന്ദ്രൻ ഇങ്ങോട്ട് മടങ്ങി വന്നു എന്നാ അതിന്റെ അർത്ഥം. ഇത് ലോകത്തൊരു മനുഷ്യനോട് പറഞ്ഞാൽ സമ്മതിക്കൂലല്ലോ, സമ്മതിക്കാൻ പറ്റൂ. 21-ാം തീയതി അന്ന് എന്റെ അവിടെയൊക്കെ, അല്ലെങ്കിൽ ഞങ്ങളെ ഏഷ്യയിൽ അന്ന് സൂര്യൻ ഉദിച്ചത് അന്ന് പാതർക്ക് 3:15 പറഞ്ഞാൽ അതുപോലെ തന്നെ തുടങ്ങിയപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇക്കഴിഞ്ഞ 21-ാം തീയതി അന്ന് സൂര്യൻ ഉദിച്ച് രാത്രി 3:15 പറഞ്ഞാൽ അതുപോലത്തെ നുണന്നെയാണ്, 5-7 മിനിറ്റ് മുമ്പ് അസ്തമിച്ച ചന്ദ്രനെ പിന്നെ അസ്തമിച്ചതിന് ശേഷം 15 ഡിഗ്രി മേലെ കണ്ടു എന്ന് പറയുന്നത് രണ്ടും നുണ സമ. പക്ഷെ ഈ ആദ്യത്തെ നുണ മനസ്സിലാക്കാൻ കുറച്ച് പഠിക്കണം, മറ്റേ നുണ മനസ്സിലാക്കാൻ പഠിക്കണ്ടല്ലോ. സൂര്യൻ ഉദിച്ചാലും കാണൂല, അതുപോലത്തെ നുണയപ്പോ ഈ പറയുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്, ഈ നുണ അങ്ങോട്ട് അടിച്ച് പരത്തിയിട്ട് ഇവിടുത്തെ ലക്ഷക്കണക്കിലുള്ള ആളുകളെ നോമ്പ് പിടിപ്പിക്കാൻ കഴിഞ്ഞില്ല, ബാക്കി പിടിപ്പിച്ചു. പിടിപ്പിക്കണമെങ്കിൽ രാത്രി വരണ്ടേ, ഇതൊക്കെ കൂടി ഏൽക്കൂടി വന്നപ്പോഴേക്കും നേരം വിളിച്ചു. നേരം വിളിച്ചതിന് ശേഷമാണ് ഇപ്പോ നോമ്പായി എന്നുള്ള വിവരം പറയാൻ ആദ്യമാർക്ക് കഴിഞ്ഞുള്ളൂ. അതായത് ഗൂഢാലോചനയാണ്, അതിന്റെ ഉള്ളിലുള്ള ഗൂഢാലോചന മനസ്സിലാക്കണം. ഗൂഢാലോചന എന്താ, ഗൂഢാലോചന മാസപ്പിറവി കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി നിർണ്ണയിക്കണം എന്നുള്ള ഒരു ആശയം ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. 25 കൊല്ലം മുമ്പ് നമ്മൾ എഴുതി അച്ചടിച്ച അന്ന് വരെ ആരും അച്ചടിച്ചില്ല. 25 വർഷം മുമ്പ് നിരീക്ഷണ മാസികയിൽ അതങ്ങനെ എടുക്കേണ്ടത് അങ്ങനെയെങ്കിലേ ശരിയാവുള്ളൂ, അതാണ് ഖുർആന്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടിച്ച് പരത്തി. അതിനുശേഷമാണ് ഹിലാൽ കമ്മിറ്റി രൂപം കൊണ്ടത്, അതിനുശേഷം മുമ്പല്ല. ഇവിടെ ഡേറ്റ് ഉണ്ട്, പിന്നെ മാതൃഭൂമിയിലും കൊടുത്തു അങ്ങനെയൊക്കെ കൂടി. അത് മാത്രം പഠിച്ചിട്ട് അവരായിരുന്നു നമുക്ക് വാദല്ല, ഏതായിരുന്നത് ആദ്യം പറയാനൊരാൾ വേണമല്ലോ. അത് നമ്മൾ പറഞ്ഞു ആദ്യം 25 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞു, അത് പത്രങ്ങളിൽ വന്നു, പ്രസിദ്ധീകരണങ്ങളിൽ വന്നു, നോട്ടീസുകൾ ഇറങ്ങി ഒക്കെ വന്നു. ഏതായിരുന്നാലും അത് തന്നെ ശരി എന്നുള്ള ബുദ്ധിയുള്ളവരൊക്കെ സമ്മതിച്ചു. കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാസപ്പിറവി നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. മറ്റത് മാസപ്പിറവിയോടുണ്ട്, മഴക്കാർ വന്നാൽ ആ മാസപ്പിറവി ഉണ്ടെന്നോ ഇല്ലെന്നോ വെക്കേണ്ടതെന്ന പത്രം. മാസപ്പിറവി ഉണ്ടെന്ന് ഉറപ്പാണ് കുറേ ബോധ്യപ്പെട്ടു, പക്ഷെ മഴക്കാറുകൊണ്ട് കാണുന്നില്ല, അതുകൊണ്ട് മാസം അവിടെ പിറന്നിട്ടുണ്ടെന്നാ വെക്കേണ്ട ഇല്ലെന്നാ വെക്കേണ്ടതെന്നാ. അതിന്റെ ഇടയിൽ ഒരു മറവ് വന്നുകൊണ്ട് ആള് ഒരാളോ നിൽക്കുന്നുണ്ട്, എന്റെ ഇടയിൽ ഒരു കട്ടം തൂങ്ങി. അപ്പൊ ഇനി ഇപ്പൊ ആളോ ഉണ്ടെന്നാ വെക്കേണ്ട ഇല്ലെന്നാ വെക്കേണ്ടതെന്ന് എന്താ പിന്നെ പറയാം. ഇതുപോലത്തെ വിഡ്ഢിത്തരാ, ഇതുപോലത്തെ വിഡ്ഢിത്തരാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാക്കുക. അപ്പൊ അത് പറ്റൂല. കണക്കിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഈ പ്രകൃതി നിയമത്തിൽ നിശ്ചയിച്ച കണക്ക്, ഇവരുടെ കണക്കൊന്നുമില്ല. അപ്പൊ അവരെന്താ അവിടെ ഒഴിഞ്ഞു മാറ്റുന്നത്, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കണക്കൊന്നും നമുക്ക് പറ ഈ ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞത് അവരെ സ്വന്തം വീട്ടിൽ നിന്നുണ്ടാക്കിക്കൊണ്ടെന്ന് കണക്കല്ലത്. ഈ ഗോളങ്ങളെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച് പഠിച്ചുണ്ടാക്കിയിട്ട് 10,000 കൊല്ലത്തെ ഗവേഷണത്തിൽ കൂടി ആവർത്തിച്ച് ഗവേഷണം ചെയ്ത് പഠിച്ച് ഉറപ്പിച്ച കണക്കാണ്, ആർക്കും തെറ്റിക്കാൻ കഴിയില്ല, അങ്ങനത്തെ കണക്കാണ്. അപ്പൊ ആ കണക്ക് പ്രകാരം ഇന്ന സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്നു പറഞ്ഞാൽ അത് കാണുന്ന വേണം എന്ന പോലെ സാധ്യം, എന്നാ കണ്ടോട്ടെ. അവനും കൂടി ചെയ്തോട്ടെ. പക്ഷേ അസ്തമിച്ചതിന്റെ ശേഷം പിന്നെ മടങ്ങി വന്ന് കണ്ടെന്ന് പറഞ്ഞാൽ ഇത് ലോകത്തോട് പറയാൻ പറ്റുമോ? ഇപ്പൊ പണിയന്റെ ഉദ്ദേശം അതിന്റെ ആശയപ്പാണല്ലോ ഒന്ന് ചെയ്യുന്നത്. 7 മിനിറ്റ് അസ്തമിച്ച് ചന്ദ്രനെ പിന്നെയും കണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്നെയും കണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മടങ്ങി വന്നൊന്നല്ലേ? ഇത് ലോകത്തോട് പറയാൻ പറ്റുമോ? ബുദ്ധിയുള്ള ആൾക്കാരോട് ഇത് പറയാൻ പറ്റുമോ? ഇത് പഠിച്ച ആൾക്കാരോട് എത്ര ഉണ്ട് ഈ ലോകത്ത്? മുസ്ലിമികൾ മാത്രമാണ് ഇത് കേൾക്കില്ല. എന്നാ പിന്നെ നമ്മളെ ഭക്ഷണത്തിനും ഉണ്ടായിരിക്കാം വിചാരിക്കും. ഹിന്ദുക്കളും കേൾക്കുന്നില്ല, മുസ്ലിങ്ങൾ ധാരാളം കേൾക്കും, നമ്മളെക്കാൾ പഠിച്ചവരില്ല ഇവിടെ. അവരീ പറയുന്ന ഇത് വിഡ്ഢിത്തരം കേട്ടിട്ട് ഇരുന്ന് ചിരിക്കാം. ഭക്ഷണമൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരോട് പറയുമ്പോൾ ആ ഭക്ഷണത്തിനെ നമ്മൾ അനുഭവിക്കാം. ഇതാരാപ്പ് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ 60 ലക്ഷം മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ 65 ലക്ഷം മുസ്ലിമീങ്ങൾക്ക് നേതൃസ്ഥാനം കൊടുക്കുന്ന ഖാദി എന്ന് പറഞ്ഞ ജഡ്ജി, അതെന്ന് പറഞ്ഞാൽ അറബിയാണ്, ജഡ്ജി പറഞ്ഞ മലയാളം ഇംഗ്ലീഷ് ജഡ്ജി, മുസ്ലിമീങ്ങളുടെ 60 ലക്ഷത്തിന്റെ ജഡ്ജിമാരാപ്പ് ഈ പറയണത്. നിയമം പഠിച്ച ആൾക്കാർ, എന്ത് നിയമം? ശരീഅത്ത് നിയമം, ഖുർആനും മജീദൊക്കെ പഠിച്ച ആൾക്കാരപ്പ് ഈ പറയണത്. അതടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ചിട്ട് നേരം വിളിച്ചുപോയി. അപ്പോ ഇനി ബാക്കിയുള്ള സമയം പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് മൈക്ക പ്രവചനം ഞാൻ കേട്ടോണെ, ബാക്കിയുള്ള സമയം പിടിച്ചു നിൽക്കാം. അല്ല നേരം വിളിച്ചാഴ്ച ദേശ മാസം പറഞ്ഞു. അപ്പൊ പിന്നെ ബാക്കിയുള്ള സമയം പിടിച്ചു നിൽക്കാനെ പിന്നെ പറഞ്ഞിട്ട്. ഇത്തരത്തിലുള്ള ഈ ധിക്കാരം, ഈ വഷളത്തരം, ഈ വിഡ്ഢിത്തരമൊക്കെ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ട് എവിടെ എത്തിയിരിക്കുന്ന വിഷയം? ഒരു ഹിലാൽ കമ്മിറ്റി ഏതായിരുന്നാലും ബാക്കി എന്ന് തന്നെ പറയാം, ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ ഒരു ബുദ്ധിജീവികളുടെ ഒരു ഗ്രൂപ്പ് ഗണിതശാസ്ത്ര അടിസ്ഥാനത്തിൽ തന്നെ അത് ശാസ്ത്രം അംഗീകരിക്കേണ്ടതാണ്, അത് തള്ളാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ വന്നു കഴിഞ്ഞു. അത് നമ്മൾ പറഞ്ഞു എന്നുള്ളത് ഇനിയിപ്പോ പിന്നെ ഇതൊക്കെ നമ്മളൊന്ന് കൂടി ചേർന്നു. എല്ലാവരും കൂടിയായിട്ട് കുറെ ആ വിഷയം അറിയുന്നവരൊക്കെ പ്രചരിപ്പിച്ചു ഗണിതശാസ്ത്രം അടിസ്ഥാന പ്രമാണമായിട്ട് അംഗീകരിക്കണമെന്നത്. ഇത് ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാർ മുമ്പേ പറഞ്ഞിട്ടുണ്ടോ, ഈ ഗണിതശാസ്ത്ര പ്രകാരം തെളിഞ്ഞ അങ്ങനത്തെ ഒരു സത്യം ഇതിനെതിരായിട്ട് സത്യസന്ധരായ ആൾക്കാർ തന്നെ സാക്ഷി നിന്നാൽ പോലും അത് സ്വീകാര്യമല്ല എന്ന് ഷാഫി മദ്ഹബുകാരുടെ നേതാക്കന്മാരിൽപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി പോലുള്ള ആൾക്കാർ അവരുടെ തുഹഫ മോനി നിഹായ പോലുള്ള കിതാബിലൊക്കെ എഴുതിയിരിക്കും. ഗണിതശാസ്ത്രത്തിനെതിരായിട്ട് മാസപ്രവി കണ്ടു എന്ന് ആര് പറഞ്ഞെന്നാലും സ്വീകരിക്കാൻ പാടില്ല. ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ദൃഢമായ അറിവാണ്. ഈ കണ്ടു എന്ന് പറഞ്ഞോണിങ്ങനെ നോക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നത് അവരും കാണും, ഇല്ലാത്തതും കാണും. ഒന്നും തന്നെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് ഇല്ലെങ്കിലും ഈ മനസ്സിലുള്ള ഈ വിചാരമുണ്ട്, അതാണ്ട് കേന്ദ്രീകരിച്ചു വരുമ്പോൾ അതിന് ചിലപ്പോൾ മിന്നാട്ടം. അത് ഏത് വസ്തുവിനെ സംബന്ധിച്ചാണെങ്കിലും അതുണ്ടാവും. അതിനാണ് അതൊന്നും പഠിക്കാൻ പാടില്ല. തന്നെയല്ല കണ്ടത്ര ബോധമില്ലാത്ത പിന്നെ പറയാനുമില്ല. അപ്പൊ അതേപോലെ അങ്ങനെ അവിടെ കൊണ്ടുപോയി കണ്ടെന്നൊക്കെ തോന്നും. അതുകൊണ്ടൊന്നും നമ്മുടെ കാര്യമില്ല, കാണാൻ പാടുണ്ടോ ഇല്ലെന്ന് ആദ്യം തീരുമാനിക്കണം. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് സാക്ഷി പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല എന്ന് ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബുകളിലൊക്കെ എഴുതിയിട്ട് എന്താ അച്ചടിച്ച് എഴുതിയിരിക്കണമെന്നറിയാം. കുർദിസ്ഥാൻ മറ്റൊരു സ്ഥലം കുർദിസ്ഥാൻ കേട്ടിട്ടുണ്ടോ? കുർദിസ്ഥാൻ മറ്റേ ഇറാന്റെ അകത്തേക്ക് അവിടെ ഒരു മുമ്പ് ഒരു മൊയ്തീനുണ്ടായിരുന്നു, മുഹമ്മദ് സുലൈമാൻ കുർദി എന്നയാളെ പേര്. മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അത്രേ അങ്ങനത്തെ കണക്കൊന്നും എടുക്കാം. മൂല്യന്മാർ എന്തൊക്കെ പറയുന്നത് നമുക്കറിയാലോ, ഓരോരോ മുക്കിലും മുലയിലുള്ള മൂല്യന്മാർ എന്തൊക്കെ പറയുന്നത് നമുക്കറിയണല്ലേ. അപ്പൊ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അത്രേ ഗണിതശാസ്ത്ര പ്രകാരം തെളിഞ്ഞിരുന്നാലും ആരാ കണ്ടെന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചോളും, അതാണ് പ്രമാണം എന്ന് കുർദിസ്ഥാൻ മുസ്ലിയര് പറഞ്ഞിട്ടുണ്ട്. പറയലോ ഇമാം എന്നോ? അങ്ങനെയല്ലേ ഇമാം എന്നോ? ഭൂമി കാളുടെ കൊമ്പത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കൊമ്പ് മാറ്റലാണ് അപ്പോളെ ഭൂമി കുറിക്കണ്ടാവെന്ന് പറഞ്ഞ ആളും ഇമാമ ആരുടെ? ഷാഫി മദ്ഹബുകാരുടെ. ഈ ആളും ഇമാം തന്നെ. എന്താ പറഞ്ഞ സാദി ഇമാം എന്താ എഴുതിയത്? അറബിലാ എഴുതിയത്. ഇവിടുന്ന് ഈജിപ്തിൽ നിന്ന് അച്ചടിച്ച കിതാബിലാ. എന്താ സംഭവം? ഭൂമി ഉരുണ്ടിട്ടാണ് അതൊരു കാളുടെ കൊമ്പത്തായിരിക്കുന്നത്. ഈ കൊമ്പ് ചിലപ്പോൾ മാറ്റാൻ കടയിലോ കുറെ കാലം കഴിയും, ആ മാറ്റുമ്പോഴാണ് ഈ ഭൂമി കുറിക്കണ്ടാവുന്നത് എന്ന് എഴുതി വെച്ച കിതാബ് ഷാഫി മദ്ഹബുകാരുടെ തഫ്സീർ എഴുതിയ കിതാബാ. ഖുർആനിലെ തഫ്സീർ എഴുതിയിട്ടിരിക്കുക പതൊക്കെ. അപ്പൊ ഇവർ ഇമാമ് ഖ്വാജാന്നൊക്കെ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓരോരോ മുല്ലാക്കന്മാരായിരിക്കും. ചിലപ്പോൾ ചിലപ്പോൾ മൊയ്ലിയറായിരുന്നു വരാം. ഏതായാലും നമ്മളെ ഇടയിൽ ഒരു മൊയ്ലിയരെ അത്രയും സ്റ്റാൻഡേർഡില്ലാത്ത ആളെ പോയി പറഞ്ഞാണ് പണ്ട് അയാളുടെ പത്രപേപ്പർ ഇറക്കിയിരിക്കുന്നത് വലിയ പത്രത്തിൽ കൂടി. കുർദി ഇമാമ് പറഞ്ഞിട്ടുണ്ട് ഗണിതശാസ്ത്രം നോക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ ഖാദിർ പറഞ്ഞു. ഏതായാലും ഇപ്പൊ നമ്മൾക്ക് നല്ലൊരു സന്ദർഭം കിട്ടി, നമുക്ക് പറയാനുള്ള പറയാം, നല്ലൊരു സന്ദർഭം കിട്ടി. ഇവരുടെ മണ്ടത്തറും വഷളത്തറും എന്തൊക്കെ അവര് വിദ്രോഹ നടപടി എടുക്കാന്നുള്ള ഇരിക്കട്ടെ, അപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇവരുടെ മണ്ടത്തറും വഷളത്തറും തുറന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഇഷ്യൂ സംശയം. ഇവിടെ 10,000 കണക്കിൽ നോട്ടീസ് അടിച്ചിറക്കേണ്ട വിഷയമാണ്. കാരണം ഇത് ഒത്തിക്കൂല. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരപ്പ് എന്നാ പറയാച്ചിട്ട് കാത്തിരിക്കാൻ ഇപ്പോ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇജാജിന്റെ ഉള്ളൂ. ഇപ്പൊ ഏതായാലും പറഞ്ഞു കഴിഞ്ഞല്ലോ ഒരു വിഡ്ഢിത്തരം ഇവിടെ വന്നത്. രണ്ടാകൊരു കൂട്ടിരിപ്പ് ഈ വിഷയത്തിൽ നുണ പറഞ്ഞെന്നുള്ള ഉറപ്പല്ലേ? എന്നാൽ അത് ഈ ജാതി കുറുതി മേലാക്കന്മാരെയും മറ്റൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തോട് ശാസ്ത്രവിരുദ്ധമായ നഗ്നമായ അസത്യം പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തെ കബളിപ്പിക്ക, അവരുടെ മേൽ ഈ വിഡ്ഢിത്തം അടിച്ചേൽപ്പിക്ക. അതല്ലേ മൈക്കെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക റോട്ടി കൂടിയെ, ഇതാ ചാടിച്ചവരൊക്കെ ചാടിച്ചു, ഇനി ഇവിടെ നാട് പിടിച്ചെന്നോണമെന്ന് ആരോടായി പറഞ്ഞത് ഈ 60 ലക്ഷം മുസ്ലിമീങ്ങളോട് കേരളത്തിൽ വെച്ചു വരാ, ഇവിടെ നാട് ഇനി നോമ്പ് പിടിച്ചോണം. ഏതാ നോമ്പ്? തലേ ദിവസം മാസപ്പിറവി 7 മിനിറ്റ് മുമ്പ് മാഞ്ഞു പോയ ആ മാസപ്പിറവിക്കും വേണ്ടിയിട്ടാ. അതായത് നോമ്പ് പിടിക്കാൻ പാടില്ല, സമാധാനമാണെന്ന് പറഞ്ഞിട്ട് നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന്. അതാ സംഭവം. അത് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാളിമാർ ഐക്യകണ്ഠ്യേന തീരുമാനിച്ച പത്രത്തിലൊക്കെ പ്രസിദ്ധപ്പെടുത്തി. ഇപ്പൊ അതിന് മറുപടി ചിലർ പറഞ്ഞു നോക്കുമ്പോ, മറുപടി പറഞ്ഞാല് ഇപ്പൊ വലിയ മറുപടി പറഞ്ഞിട്ടതാക്കേണ്ടത് നല്ല പറഞ്ഞത്, പക്ഷെ മറുപടി പറയുമ്പോ അതിന്റേതായ ഗൗരവമാണ്. ഇല്ലെങ്കിൽ അത് ആളുകൾ ശ്രദ്ധിക്കൊള്ളൂ. ഇത് അവരുടെ തന്നെ പ്രമാണ ഗ്രന്ഥങ്ങൾ, മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വെച്ചതിന് വിരുദ്ധമായിട്ട് ഇവരെപ്പോലെ ഏതെങ്കിലും മീഡിയയുടെ പദവി ഇറക്കിയിട്ട് ഷാഫിമാമ പറഞ്ഞു തല്ലി, മദ്ഹബിനുള്ള പ്രമാണ ഗ്രന്ഥങ്ങൾ അതും തല്ലി, അള്ള പറഞ്ഞു തല്ലി ഒക്കെ തള്ളിയിട്ട് ഇപ്പൊ ഞങ്ങളാണ് കൊടുത്ത വലിയ ജഡ്ജിമാരെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ ഇത് ജനങ്ങളായിരിക്കും. അവരും കാണിക്കേണ്ട, അവർ ജഡ്ജിമാരായിക്കോട്ടെ കാലിമാരായിക്കോട്ടെ വിരോധമില്ല, പക്ഷെ ഈ സമുദായത്തെ ധാരിക്കണം. ഇവർ ചെയ്യുന്ന പണികളിൽ ഇത്തരത്തിലുള്ള ധിക്കാരങ്ങളും വിഡ്ഢിത്തങ്ങളും ഈ സമുദായത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കണം എന്നുള്ളത് സമുദായത്തെ അറിയിക്കണം. അത് നമുക്ക് ആവശ്യം. അതിന്റെ ഏറ്റവും നല്ലൊരു സന്ദർഭമൊക്കെ നമുക്ക് കിട്ടി. അപ്പൊ മറുപടി പറഞ്ഞു നോക്കുമ്പോൾ എന്താണ്? അത് തെറ്റാണ്, അത് തെറ്റാണ്, അത് തെറ്റാണ്, അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പോരാ. ഖുർആനിനെതിരെ, അനുഭവത്തിനെതിരെ, അവരുടെ തന്നെ മദ്ഹബിനെതിരെ, മദ്ഹബിലുള്ള പ്രമുഖന്മാരായ പലരും എഴുതിയ ഗ്രന്ഥങ്ങൾക്കെതിരെ ഇതൊക്കെ പറഞ്ഞിട്ട് നഗ്നദൃഷ്ടി കൊണ്ട് കാണാവുന്ന യാഥാർത്ഥ്യത്തെ അപ്പാട് അട്ടിമറിച്ച് നുണ പറഞ്ഞിട്ട് ഈ സമുദായത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക ചെയ്തിട്ടുണ്ട്. വഷളായ നുണ, അന്ന് മാസം പറഞ്ഞത് പറയാൻ പാടില്ല, അത് വഷളാണ്. ആ കണക്കറിയുന്നവർക്ക് വഷളാണ്. അപ്പൊ ഇതെന്തതിന് കാരണം? ഇതിനൊക്കെ ഇപ്പൊ തേൻ തെച്ച അവിടെ തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് ഒരു പ്രമാണ കഥയായിട്ട് പറഞ്ഞതല്ല. ഈ തേൻ അവിടെ തെച്ച് അയാളെ പട്ടി, അവന് അവന്റെ പട്ടിപ്പോയി അങ്ങനെ കണ്ടോ ഇല്ലെന്ന് നോക്കേണ്ട ആവശ്യമില്ല. സംഗതിരിയ ഒരൊറ്റ കൈയോണ്ട് ചുമരം ഒന്ന് തച്ച് പോയിട്ടുള്ളൂ, ബഹളം ബഹളം നടന്നു, കത്തിക്കുത്ത് നടന്ന്, യുദ്ധം നടന്നു എന്നൊക്കെ പറയണ്ട. എന്നതുപോലെ കണ്ടാൽ കണ്ടാൽ എന്ന് പറഞ്ഞപ്പോഴേക്ക് സംഗതി വഷളായി. അള്ള എന്താ പറഞ്ഞത്? അള്ളക്കറിയാ ഈ കണ്ടാൽ എന്ന് പറഞ്ഞാൽ ചിലർ കാണും ചിലർ കാണൂല, ചിലർ കാണും ചിലർ കാണൂല, ചിലയിടത്ത് കാണും ചിലയിടത്ത് കാണൂല. അപ്പൊ കണ്ടാൽ എന്ന് പറയാൻ പാടില്ല മാസപ്രിയെ സംബന്ധിച്ച്. റമദാൻ മാസമായാൽ എന്നെ പറയുള്ളൂ എന്ന് അള്ളക്കറിയാ. അതർത്ഥം ശഹീദമിങ്കും മുഷഹറ ആരാണോ റമദാൻ മാസത്തിൽ, എങ്ങനെ റമദാമാസം? റമദാൻ മാസം കണ്ടിട്ടുണ്ടായിരുന്നെ. റമദാൻ മാസം ആകുമെന്ന് പറഞ്ഞാൽ ഇനി 11 മാസം കഴിഞ്ഞാൽ പിന്നെ റമദാൻ മാസം തന്നെ. ആ റമദാൻ മാസം ആയാൽ അന്ന് നോമ്പ് പിടിച്ചോട്ടെ എന്ന് അള്ള പറഞ്ഞല്ലോ. റമദാൻ മാസം കണ്ടാലെന്ന് പറയുന്ന അള്ളാക്കറിയ, അള്ളാഹ് വയ്ക്കുമല്ലോ ഈ ഭാഷക്ക് അള്ളാക്കറിഞ്ഞല്ലേ. അപ്പൊ റമദാൻ മാസം കണ്ടാലെന്ന് അള്ള പറഞ്ഞില്ല. എന്താ പറയാതിരിക്കാൻ കാരണം? കണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ലോകം മുഴുവൻ ഫിത്ന മാറൂല, കക്ഷിത്വം മാറൂല, ഐക്യം വരുത്താൻ സാധ്യമല്ല എന്ന് അള്ളാക്കറിയാം. അതുകൊണ്ടാണ് കണ്ടാൽ എന്ന പ്രയോഗം ഖുർആൻ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞില്ല. അബൂ ഹുറൈറ പറഞ്ഞപ്പോഴേക്കും എന്നെ പറഞ്ഞത് കണ്ടാൽ എന്നാണ് നബി പറഞ്ഞിരുന്നത്. നബി പറഞ്ഞിട്ടില്ല, നബി പറഞ്ഞിട്ടില്ല. ഇനി അഥവാ നബി പറഞ്ഞത് സങ്കല്പിക്കാം, സങ്കല്പിക്കാം, പറഞ്ഞിട്ടില്ല. സങ്കല്പിച്ചാൽ തന്നെ അള്ള അബദ്ധമില്ലാത്തൊരു ശൈലി പറഞ്ഞു. നബി പറഞ്ഞതിൽ തെറ്റിദ്ധാരണ വരാവുന്ന ഒരു ശൈലിയായിപ്പോയി വരാലോ. അള്ളാന്റെ അത്ര വരെ ഫലിപ്പിക്കില്ലല്ലോ, നമുക്കറിയാലോ അള്ളാന്റെ അത്ര വരെ ഫലിപ്പിക്കില്ല. അപ്പൊ അള്ള പറഞ്ഞത് യാതൊരു ഒരു കാലത്തും ഒരു തെറ്റിദ്ധാരണയും വരാത്ത രൂപത്തിലുള്ള ഉറച്ച നല്ല ദൃഢമായ സുരക്ഷിതമായ ഭദ്രമായ ശൈലിയിൽ അള്ള സംസാരിച്ചു. നബിക്ക് ഈ ലോകാവസാനം വരെയുള്ള ഭാവിയെ സംബന്ധിച്ചൊന്നും അറിയാൻ കഴിവില്ലാത്തതുകൊണ്ട് നബി അത്രത്തോളം ശ്രദ്ധിക്കാതെ വേറൊരു ശൈലിയും പറഞ്ഞു എന്ന് വിചാരിക്കാം. ഏതാ നമ്മൾ പ്രമാണാക്കേണ്ടത്? ഏതാ നമ്മൾ പ്രമാണാക്കേണ്ടത്? അള്ള പറഞ്ഞത് ആദ്യം പ്രമാണാക്കുക. അള്ള ഈ ലോകാവസാനം അതിന്റെ അപ്പുറത്തുള്ള ഒന്നാകെ വിവരമുള്ള ഒരു പാണ്ഡിത്യത്തോടുകൂടി ഒരു വിവരസ്ഥനായ ഒരു വ്യക്തിയാണ് ഈ പറയണത്. ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ശൈലിയതാ. അത്രയൊന്നും വിവരമില്ലാത്ത ഒരാള് കുറച്ച് അബദ്ധം വരാവുന്ന ഒരു ശൈലി പറഞ്ഞ് ഏത് ശൈലി എടുക്കണം? ഉള്ളൊരു ശൈലി പറഞ്ഞു. മൂസാ നബി വേറൊരു ശൈലി പറഞ്ഞു വെച്ചാൽ അള്ള പറഞ്ഞ ശൈലിയാ പ്രമാണോ? മറ്റുള്ള ശൈലി മാറിയുണ്ടെങ്കിൽ മാറിയത് അവിടെ ഇരിക്കട്ടെ. എന്നാ പറയേണ്ടത്? ഈമാനുണ്ടെങ്കിൽ ഈമാനില്ലാത്തോടൊപ്പം പറയേണ്ടി വരാം. ഈമാനുണ്ടെങ്കിൽ പറയേണ്ടത് എന്താ? അള്ള പറഞ്ഞ ശൈലി എടുക്കാം. നബി പറഞ്ഞതാണെന്ന് ഉറപ്പുണ്ടോ? ശരി, അള്ള പറഞ്ഞാല് ധ്വനി തെറ്റിദ്ധാരണകളൊന്നുമില്ല. നബി പറഞ്ഞതിൽ ചെറിയൊരു തെറ്റിദ്ധാരണ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഇല്ലാത്ത അള്ളാടെ ആ വാക്കേണ്ടെടുക്കുക. അതാ പ്രമാണം. അതിന്റെ വ്യാഖ്യാനിയൊക്കെ ഇവിടെ വരാൻ പാടുള്ളൂ. ആ വ്യാഖ്യാനിച്ചത് ഇവിടെ താറാറ് കാണുന്നുണ്ടെങ്കിൽ നബിന്റെ അടുത്ത് നിന്നാവൂല, സാബി അവിടെ നിന്നായിരിക്കും. ഇപ്പൊ നമുക്ക് വാളെ കിട്ടിയിട്ടോ? ആളെപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പൊ പ്രശ്നമില്ല. ഇനി അഥവാ നബി തന്നെയാണെന്ന് സംബന്ധിച്ചാൽ തന്നെ അള്ള പറഞ്ഞ നബി പറഞ്ഞുകൂടി വ്യത്യാസപ്പെട്ട ഏതെടുക്കേണ്ടത്? ഉരുത്തിരിഞ്ഞ് ചോദിക്കണ്ടോപ്പത്. അള്ള പറഞ്ഞൊരു ശൈലിയിൽ നബി വേറെ ശൈലിയിൽ പറഞ്ഞു. നബി പറഞ്ഞുകൊണ്ട് ചെറിയൊരു വ്യത്യാസം അള്ള പറഞ്ഞിട്ട് വരണ്ട്. അപ്പൊ ഏതെടുക്കേണ്ടത്? അള്ള പറഞ്ഞെടുക്കുക. ഇതിനെ തർക്കമുള്ളത്, അതിനിപ്പോ തർക്കമുണ്ടായി. വിധി നിർണയിക്കുന്ന അടുത്ത് അള്ളാന്റെ വാക്കെടുക്കണം, വിധി നിർണയിക്കുന്ന അടുത്ത്. അപ്പൊ റസൂലീന്ന് ഖുർആൻ പറഞ്ഞാൽ ശരിയാ. അതെന്താ പറഞ്ഞതിനർത്ഥം? നിങ്ങൾക്ക് തന്നെ തർക്കം വന്നാൽ അള്ളാന്റെ അടുത്തും റസൂലിന്റെ അടുത്തും മടക്കിക്കാളി. മടക്കിക്കാളി എന്ന് പറഞ്ഞിട്ട് വിധിയായിട്ടില്ല, മടക്കാന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പര്യാലോചന നടത്തണം. അതിനർത്ഥം ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കം വന്നാൽ അതിനെപ്പറ്റി പര്യാലോചന നടത്തണം, പുനഃപരിശോധിക്കണം. അതിനെന്താ ചെയ്യുക? അള്ളാഹുലേക്കും റസൂലിലേക്കും റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് റസൂലിലേക്കും അള്ളാഹുലേക്കും റസൂലിലേക്കും ഒന്ന് മടക്കിക്കോളൂ. മടക്കിയാൽ അവിടെ വെച്ച് ആലോചിക്കാം. അള്ളാഹുലേക്ക് മടക്കിയാൽ ഖുർആൻ നോക്കാം. അത് നോക്കിയാൽ തിരിയാത്ത ആൾക്കാർ അന്ന് ധാരാളുണ്ട്. ആ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണേ. ഖുർആൻ നോക്കിയാൽ തിരിയാത്ത ആൾക്കാർ അന്ന് ധാരാളുണ്ട്. അള്ളാഹ് പറഞ്ഞതന്നെ നമ്മൾ പറഞ്ഞതാ ധാരാളുണ്ട്. സഹാബികൾക്ക് പോലും ഞാൻ അന്തരാവശ്യം പറഞ്ഞെടുത്ത് വേണ്ടത്ര മനസ്സിലായില്ല. അതുകൊണ്ട് ഇനി ഒന്നും കൂടി പറയട്ടെ എന്നാണ് അള്ളല്ലേ പറഞ്ഞത്. ആദ്യം പറഞ്ഞതിന് മനസ്സിലാവുന്നപ്പോ നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ, അച്ചടിച്ചില്ലേ, തരത്തില്ലേ, മിണ്ടുന്നുണ്ട മിണ്ടുന്നുണ്ട. കലാളത്തിന്റെ പ്രശ്നം മുഴുവൻ അള്ളാഹ് ആദ്യം പറഞ്ഞു തീർത്തതാ, ഒന്നും ബാക്കിയില്ല. എന്നിട്ട് രണ്ടാമത് തിരിഞ്ഞില്ലെന്ന് പറയുന്നത് അള്ളാഹിനോട് ചോദിച്ചിട്ട് രണ്ടാമത് അള്ളാഹ് ആത്തിറക്കി വിടുന്നില്ല വേറെ സ്ഥലത്ത് കൊണ്ടിട്ട്. അതിന് അള്ള മണ്ടത്തരായി പറയണമെന്ന് അള്ള പറയും ചെയ്തിട്ട്. അപ്പൊ എന്താ കാരണം? അവരിൽ പലർക്കും ഖുർആൻ മനസ്സിലാവണില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം. സഹാബികളെന്ന് പറയുന്ന ആൾക്കാർ നബിന്റെ ഒപ്പം ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഖുർആൻ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് അള്ളയെ പറയുന്നത്. അതിവിടെ ദൃഷ്ടാന്തം പച്ച പരമാർത്ഥത്തോടെ അച്ചടിച്ച് പുറത്തിറക്കി മിണ്ടുന്നുണ്ടാണ്. എന്ത് കലാലത്തിന്റെ അകത്ത് അവസാനം വരാൻ കാരണം? ആദ്യം എല്ലാ കലാലത്തും ഒരു കലാലത്ത് അവിടെ പറഞ്ഞില്ലേ, ഈ കലാലത്ത് അവിടെ തന്നെ പറയാനില്ലേ? എന്തെയാണെന്ന് ബാക്കി ചെയ്യുന്ന ചോദ്യത്തിന് മറുപടി 1000 കൊല്ലമായിട്ട് 1300 കൊല്ലമായിട്ട് ആരെങ്കിലും പറഞ്ഞു? മറുപടി പറഞ്ഞില്ല. നമ്മൾക്ക് മറുപടി ഇവിടെ കഴിഞ്ഞു. അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾക്ക് പ്രത്യേകമായിട്ട് വളർന്നുണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അതിന് മറുപടി നമ്മൾ അച്ചടിച്ച് പരസ്യപ്പെടുത്തി മിണ്ടുന്നില്ല. അപ്പൊ ഇവരെ മുഴുവൻ വലിയ ഇമാമിങ്ങളാണ്, ഹജാത്തന്മാരും പണ്ഡിതന്മാരാണ്, സഹാബികൾ എന്ന് പറയുന്ന നുണ ആദ്യം അവസാനിപ്പിക്കും. സഹാബി എന്നജൂം, എന്റെ സഖാക്കളൊക്കെ അതൊക്കെ നക്ഷത്രങ്ങളെ പോലെയാണ്. കബി അയ്യഹിം ഹിതദൈത്തും ഹിതദൈത്തും, ആര് പറഞ്ഞത് ഇമ്പറ്റിയെന്നാൽ നിങ്ങൾ നേർവഴിക്കാവും എന്ന് നബി പറഞ്ഞെന്നുള്ള ശുദ്ധ നുണ പറയാൻ പാടില്ല. ഈ സഹാബിമാർക്ക് പലർക്കും അള്ളാഹു പറയണത് മനസ്സിലാവണില്ല എന്ന് അള്ളേ പറയണത്, നമ്മളല്ല പറയണത്, അള്ളേ പറയണത്. ആ മനസ്സിലാവാത്ത നമുക്കിവിടെ കാണാറുണ്ട്. അപ്പോ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്നും അവനെ ഉപയോഗിക്കും. അതാണ് ഫർദൂഹി അല്ലാഹു റസൂൽ, അള്ളാഹുവിലേക്ക് മടക്കിക്കോളൂ, റസൂലിലേക്ക് മടക്കിക്കോളൂ. ഇവിടെ എന്താ ഉണ്ടാവുക? അള്ളാഹ് എന്ന് പറഞ്ഞ് നബി വേറെ ഒന്ന് പറഞ്ഞാൽ ഇനിയും പിന്നെ എവിടെ കഞ്ഞി മടക്കാം? ആ പിന്നെ മടക്കാണ്ട് അള്ളാഹ് ഒന്ന് പറഞ്ഞത് കാണുന്നത് നബി പറഞ്ഞ് വേറെ ഒന്നായിട്ടാ കാണുന്നതെങ്കിൽ ഫഹ്ദൂഹി അല്ലാഹു, അതിന്റെ ഫൈനൽ ആയിട്ടുള്ള വിധി ഉണ്ടല്ലോ, അത് അള്ളാഹ്, അത് അള്ളാഹ്. ഇനി നബി ഒന്നും വേണ്ട, അതിന് നബി ഒന്നും വേണ്ട. ഇനി ഹുക്കും ഇല്ലാതില്ല, ഇനി ഹുക്കും ഇല്ലാതില്ല. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു വിധി പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്കുള്ളൂ. അതിന് നബിക്ക് പങ്കില്ല, അതിന് നബിക്ക് പങ്കില്ല. മടക്കിക്കൂടി? ഞമ്മക്കൊക്കെ സിദ്ധിക്കുന്നിടത്തും മടക്കാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സഹാബികളെ ഹോജാക്കൾ എല്ലായിടത്തും മടക്കാം. എന്താ മടക്കുന്നത്? നമ്മൾക്ക് നല്ല പ്രശ്നമൊന്നുമുണ്ട്, അവിടെ ഖുർആൻ നോക്കിട്ടാന്ന് പറഞ്ഞാൽ ഒന്ന് മടക്കാം. പിന്നെ നബി പറഞ്ഞതായിട്ട് വല്ല ചരിത്രം രേഖയുണ്ടെങ്കിൽ അതിലേക്കും മടക്കാം. എന്നിട്ട് വിധിയോ? നബി പറഞ്ഞതെടുക്കണ്ട, അള്ളാഹ് പറഞ്ഞെടുക്കണ്ട്. ഹുക്കും ഇനി ഹുക്കും ഇല്ലാതില്ല. വിധി അള്ളാഹുവിന്റേതല്ലാതെ നബിന്റെ വിധി എന്നിട്ടൊരു വിധി ഇസ്ലാമിലില്ല. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. വിധി എന്നിട്ടൊരു സാധനം നബി അള്ളാഹുവിന്റെ വിധി അല്ലാതെ അത് ആ മടക്കി പറയാം നബിക്ക്, അള്ളാഹുവിന്റെ വിധി നബിക്ക് പറയാം. അപ്പൊ നബിന്റെ വിധി എന്നല്ലാതെ നബിന്റേതായ ഒരു സ്വന്തം വിധി ഇസ്ലാമിൽ വരാൻ പാടില്ല എന്നാണ് ഖുർആനിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. നമ്മളെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാത്തവരാണല്ലോ കോടികൾ. ഏതായാലും ഈ വിഷയത്തിൽ ശൈലി വ്യത്യാസപ്പെട്ട് ഹദീസ് വന്നാൽ തന്നെ, അത് ഹദീസാണെങ്കിൽ തന്നെ നമ്മൾക്കത് ബാധകമല്ല. അള്ള പറഞ്ഞു റമദാൻ മാസമായ നോമ്പിടിക്കാനാണ് അള്ള പറഞ്ഞത്. റമദാൻ മാസം ആയോ അല്ലേ? അങ്ങനെ റമദാൻ മാസം ആവണം അറിയാ അറിയാ. സൂര്യ ഒഴിച്ചോ ഇല്ല, സൂര്യ ഒഴിച്ചാൽ നിസ്കരിച്ചോടെ, അല്ലെ മധ്യാഹ്നത്തിന് തെറ്റ് നിസ്കരിച്ചോടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ അറിയാം, സൂര്യ ഒഴിക്കണം എന്ന് നോക്കിയാൽ മതി, നോക്കിയാൽ കാണാം. ഇത് പിന്നെ നോക്കിയാൽ കണ്ടല്ലോ, കുറച്ച് കണക്കെടുത്ത്. ചന്ദ്രൻ ഒഴിക്കണമെന്ന് ഇറങ്ങണമൊക്കെ അവസാനം കാണുകയിൽ അത് കുറച്ച് കണക്കൂട്ടലോ. കണക്കുന്നത് എന്ത് കണക്ക്? കണിശമായ ഭദ്രമായ ഒരു അണുവോളം വ്യത്യാസമില്ലാത്ത കണക്കാണ്. ആ കണക്ക് വെച്ചിട്ടാണ് പന്തു കിട്ടുന്നത്. കാലിയന്മാര് ബുദ്ധിജീവികളുടെ ഇടയിൽ ഈ ശാസ്ത്രമൊക്കെ പഠിച്ച ലോകത്തിന്റെ ഇടയിൽ പറയണേ 29 മിനിറ്റ് മുമ്പ് ഉദിച്ചിരുന്നു, അല്ല 29 മിനിറ്റ് മുമ്പ് അസ്തമിച്ചിരുന്നു. അപ്പൊ തർക്കം ഇത് ഈ ചന്ദ്രനെ 21-ാം തീയതിക്ക് ചന്ദ്രൻ 7 മിനിറ്റ് മുമ്പ് അസ്തമിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു പറഞ്ഞ് 16 മിനിറ്റ് പിന്നെ ശേഷം ഉദിച്ചു. അപ്പൊ 16 മുമ്പ് എത്രയായി? 16-7 23 മിനിറ്റിന്റെ വ്യത്യാസം ആ അന്നത്തെ ഉദയത്തിനുണ്ടെന്നപ്പോൾ തർക്കം. ഇത് തീർക്കാൻ പറ്റുന്ന വിഷയത്തിൽ, ഇതിപ്പോ തീർക്കാൻ പറ്റുന്ന വിഷയമല്ലേ? അന്നത്തെ ഉദയത്തിൽ 23 ഡിഗ്രി വ്യത്യാസം ഉണ്ടോ ഇല്ലേ? നമ്മളൊന്ന് കണക്കൂട്ടം തന്നെ പിടിച്ച് ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കാൻ. അങ്ങനത്തെ കണക്കാത് കണക്കൊക്കെ എന്റെ മഹത്വത്തിന് വേണ്ടി പറയുന്നതല്ലേ, പഠിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. വലിയൊക്കെ സ്പെഷ്യലായിട്ട് എടുക്കുന്ന വിഷയത്തിൽപ്പെട്ടാണ് ഇതൊക്കെ. അറബിയിലാണെന്ന് മാത്രം. ഏതായാലും അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും മുഴുവൻ ഈ ലോകത്ത് പഠിപ്പിക്കുന്ന കണക്കാണ്. അതിലൊന്നും നുണ പറഞ്ഞാൽ രക്ഷ കിട്ടൂല. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അതിവിടെ തുറന്നടിക്ക നിർബന്ധമായിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇവരെ കിട്ടുമ്പോൾ ഇനി മറ്റൊരവസരത്തിൽ കിട്ടും എന്നുള്ള കാര്യം സംശയം. അത്ര വലിയ വിഡ്ഢി ഇത്തരം പൊത്തി അടിച്ച സമയമാണ് ഇത്. സമുദായത്തിന്റെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു, പ്രശ്നത അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞിട്ട് ശാസ്ത്രീയമദേവം കുറിച്ച് വെക്കുക, അത് അട്ടിമറിക്കുക, അതിലൊന്നുള്ള പറയാ. ഇവിടെ അനുഭവശാസ്ത്രത്തിൽ നിന്നുള്ള പറയുക, ഇതൊക്കെ കൂടി നുണ പറഞ്ഞിട്ട് എന്താ ഉദ്ദേശം? ഗൂഢാലോചന എന്താ അറിയൂ, പറഞ്ഞില്ല. ഈ രാത്രി നേരം പുലരുന്നതിനുള്ള ഗൂഢാലോചന ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി ഉറപ്പിക്കുക എന്നുള്ള ഒരു സിദ്ധാന്തം, ഒരാശയം ഇവിടെ വരാൻ പാടില്ല. കാരണം ആകെപ്പ രണ്ട് പണിയപ്പ നമുക്കുണ്ട്. മാസം പറഞ്ഞെന്ന് പറയാം, മാസം പറഞ്ഞിട്ടില്ല എന്ന് പറയാം. രണ്ട് പണിയപ്പ ഈ ലോകത്ത് കാലിയമ്മർക്കുള്ളൂ, വേറെ യാതൊരു പണിപ്പവർക്കില്ല. സമുദായം അംഗീകരിക്കുന്ന ഒരു പണി ഇവർക്ക് വേറെ ഇല്ല, ഇത് രണ്ടും കിട്ടും. അത് രണ്ടും കൂടി പോയാൽ പിന്നെ ഇന്നലെ നമ്മൾ തന്നാ, അത് വേറെ കാര്യം. അത് രണ്ടിനും രണ്ടും കൂടി പോയാൽ അവരൊന്നുമില്ല. ഇവിടെ ഒരു ചുക്കൂല്ല. ഇവിടെ സമുദായം എന്ന് പറഞ്ഞത് ഇസ്ലാമിന് വേണ്ടി ഇവിടെ സമുദായം. ഇസ്ലാമാണ് നിലനിർത്താനാണ്. അവിടെ കാലിമാർക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെങ്കിൽ മാസപ്പിറവി ഗുരുമാരാക്കണം, മാസപ്പിറവി കുഴപ്പത്തിലാക്കണം. അല്ലാണ്ട് കാലിമാരുടെ വാക്കിന് വിലയുള്ള ഒരു വാക്ക് പിന്നെ അവർക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇസ്ലാം എന്നാകെ തെറ്റുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി ആയാൽ നോമ്പുടിക്കുക, അതുപോലെ മാസപ്പിറവി ആയാൽ ചൊവ്വാൻ ആയാൽ നോമ്പ് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ കണ്ടാൽ എന്നുള്ള വർത്തമാനം മിണ്ടാൻ പാടില്ല എന്ന. ബുഹാരിയിലും മുസ്ലിമിലും കണ്ടാൽ ശരിയാണ്, ബുഹാരിയിലും മുസ്ലിമിലുള്ളതിനെ പെമ്മിളി കാണുമൊക്കെ. ബുഹാരിയിലും മുസ്ലിമിലുള്ള ഏറ്റവും വലിയ സത്യസമ്പൂർണമായിട്ടുള്ള കഥകളല്ലേ നമ്മളെ കാണുന്നതൊക്കെ? എത്ര സത്യം എഴുതുക, ഇതൊക്കെ ആവർത്തിച്ചെഴുതും. ഖുർആനിലുള്ള സത്യം ബുഹാരിയിൽ കൂടി വന്നാൽ എവിടെയെങ്കിലും ഒരു മൂലക്ക കൊണ്ടിട്ട് എഴുതാം. എഴുതേണ്ടി വന്നാൽ തന്നെ ഒരു മൂലക്ക കൊണ്ടിട്ട് എഴുതും. നാരിയ വർത്തമാനം ബുഹാരിൽ കിട്ടിയാൽ എവിടൊക്കെ എഴുതുന്നുണ്ട്? ഇപ്പൊ നാരിയ വർത്തമാനം നമ്മള് സാധാരണ പ്രചാരത്തിൽ, നമ്മളെ പ്രചാരത്തിലാക്കി കഴിഞ്ഞാൽ മറ്റേ കഥ ഉണ്ടല്ലോ, പെണ്ണിന്റെ വീട്ടിൽ പോയി കിടന്ന കഥ. എത്ര സ്ഥലത്താണ് ബുഹാരിൽ എഴുതിയത്? എത്ര സ്ഥലത്ത് എഴുതുന്നുണ്ട്? അഞ്ച് സ്ഥലത്തായിട്ട്. നബി ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി കിടന്നു, അവിടുന്ന് ചാപ്പാടടിച്ചു, അവിടെ കൊണ്ട് പേ നോക്കിച്ചു, അവിടെ കൊണ്ട് മുടി വന്നടിച്ചു. ആദ്യം അവിടെ ചെന്നിട്ട് ചാരി നിന്നിട്ട് കിടക്കലായിരുന്നു പതിവ്. അങ്ങനെ ആ പെണ്ണ് പ്രായപൂർത്തി എത്തുന്നതിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, പ്രായപൂർത്തി എത്തി വിവാഹമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പ്രായപൂർത്തിയും പെണ്ണെത്തിക്കുന്നു പഠിപ്പിക്കുകയാണ് ബുഹാരി. അപ്പോ ആദ്യം നബി ഉമ്മുഹറാമിന്റെ വീട്ടിൽ പോയിട്ട് ചാരി എന്ന് പറഞ്ഞാൽ പതിവ്. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടന്നുറങ്ങി, പിന്നെ മുടി വാങ്ങിക്കലുണ്ട്. അത് ഉച്ചവർക്കിനാ പോക്ക്, അത് മസ്ജിദ് ഖുബാക്ക് പോവുക എന്നുള്ള പേരും പറഞ്ഞിട്ടാ പോക്ക്. ഇനി എന്തൊക്കെ പറയേണ്ടത്? ഇനി എന്തൊക്കെ പറയണം? നബിനെ താറടിക്കാൻ ഇനി എന്തൊക്കെ പറയണം? ഇങ്ങനെ മസ്ജിദ് ഖുബായിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് പോവും, അങ്ങോട്ട് ഉമ്മുഹറാമിന്റെ വീട്ടിൽ കിടക്കും. ജ്യേഷ്ഠത്തിന്റെ അവിടെ അവളുടെ വീട്ടിലും പോയി കിടക്കലുണ്ട്, ചിലപ്പോ അവിടെ ഒരു ഭയം വെച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ഇയാൾ എത്ര സ്ഥലത്ത് ബുഹാരി എഴുതിയെന്ന് ചോദിച്ചാൽ അഞ്ച് സ്ഥലത്ത് ബുഹാരിയിൽ പച്ചയായിട്ടത് എഴുതി. അതിലൊരൊറ്റ സ്ഥലത്തും ബുഹാരി മുഴുവൻ പഠിപ്പിച്ച് സിലബസ് പ്രകാരം മുഴുവൻ പഠിപ്പിച്ച് റാങ്ക് വാങ്ങേണ്ട അങ്ങനത്തെ കോളേജിൽ നിന്ന് പഠിച്ച് ദൈവത്തിൽ നിന്നൊക്കെ റാങ്ക് വാങ്ങിപ്പോകുന്ന ആൾ വന്നിട്ട് ചോദിക്കുക ബുഹാരിയിൽ എവിടെയാണത്? അഞ്ച് സ്ഥലത്ത് എഴുതിയിട്ട് കണ്ടോട് ചോദിക്കുക ബുഹാരിയിൽ എവിടെയാണത്? അഞ്ച് സ്ഥലം എന്ന് പറഞ്ഞാൽ സന്ദർഭം പറഞ്ഞുതരാം. കാരണം നമ്മളൊക്കെ പഠിച്ചിട്ട് ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിക്കണം. ജിഹാദ് കിതാബുൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ആ അധ്യായത്തിൽ തന്നെ മൂന്നെട്ട് എഴുതിയിരിക്കണം. മൂന്നെട്ട് രസമുള്ള കഥയാണല്ലോ. അയാളെ ഇയാളുടെ ഈമാനിന്റെ ആ കപടത്തരത്തിന്റെ ഊക്ക് നോക്കണം. അയാളുടെ ഈമാൻ എത്രത്തോളം ഇന്ന് മനസ്സിലാക്കാം. നെബിനെപ്പറ്റി തകരടിക്കുക ഉച്ചക്ക ഉറക്കിനാ പോലെ ആദ്യം ചാരി ഉറങ്ങലായിരുന്നു, പിന്നെ കിടന്നുറങ്ങലായിരുന്നു, പിന്നെ മുടി ഏറുന്നിരിക്കൽ പേ നോക്കിക്കൽ വരെ എത്തി ജ്യേഷ്ഠത്തിന്റെ അടുത്തും പോകലുണ്ട് എന്നൊക്കെ പറയുന്ന ഈ കഥകൾ മുഴുവൻ നിരത്തി വെക്കാൻ വേണ്ടിയിട്ട് അഞ്ച് സ്ഥലത്താണ് ഇയാൾ അഞ്ച് അധ്യായം വരക്കടിച്ചത് ബുഹാരി. അത് ഈ ബുഹാരിയൊക്കെ ഓതി പാസ്സായി വന്ന ആൾക്കാർക്ക് ഒരൊറ്റ സ്ഥലം കാണാനില്ല. എവിടെ ഇപ്പൊ ഇയാൾ വെറുതെ ഉണർന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ കത്ത് വന്നത്, നിങ്ങൾ വെറുതെ ഉണർന്നുണ്ടാക്കിയത് ബുഹാരിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് കത്ത്, തിരുവനന്തപുരത്ത് നിന്ന് കത്ത്, പിറടുന്ന് കത്ത് വന്നിട്ട് അതിനൊക്കെ പേജ് നമ്പർ വെച്ച് മറുപടി ആക്കേണ്ടി വന്നു. അപ്പൊ അത് നാലഞ്ച് പ്രാവശ്യം എഴുതാൻ ഒഴിവുള്ള ഈ ബുഹാരി നബിന്റെ അവസാന കാലത്ത് നടത്തിയ ഒസിയത്ത് പത്രമുണ്ടല്ലോ, അതിനെപ്പറ്റി ഒരക്ഷരം അയാൾ എഴുതിച്ചില്ല, ഒരക്ഷരം എഴുതിച്ചില്ല. എന്താ ഒസിയത്ത്? നബി ഇന്ന ഒസിയത്ത് എഴുതുന്ന പറഞ്ഞാൽ ഒക്കെ അപകടമുള്ളതാണ്. ഒന്നും ബുഹാരിക്കും പറ്റില്ല, ബുഹാരിന്റെ ആൾക്കാർക്കും പറ്റില്ല. നബിന്റെ സ്വത്ത് സംബന്ധമായിട്ട് ഒസിയത്ത് എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ തിന്നിലവിടെ നടന്ന സ്വത്തിന്റെ പിടിമരിയും അന്താരാഷ്ട്രത്തിലുള്ള അനീതിയും അതൊക്കെ പൊളി. നബിന്റെ സ്വത്ത് നബിന്റെ മക്കളൊക്കെ ആദ്യം കൊടുക്കണ്ടേ, ബാക്കി നബിന്റെ മക്കൾ കൊടുക്കുക. കൊടുത്തില്ല, കൊടുത്തില്ല, അതിൽ ആരൊക്കെ പങ്കേറുന്നൊന്നും പറയണ്ട. നിവൃത്തി നേരെ കൊടുക്കാൻ നിവൃത്തി. എന്താ കാരണം? നബിന്റേതായ ആ ഒസിയത്ത് കാണിച്ചു കൊടുക്കാത്തതല്ലേ കാരണം? ഒസിയത്ത് കട്ടു കക്കാനോടാണുണ്ടോ ഇല്ല നോക്കേണ്ട ആവശ്യമുണ്ടോ? ആ കണ്ട ആൾക്കാരെല്ലാം അവിടെ നിന്ന് മുക്കാലും നബിന്റെ ഒസിയത്ത് കട്ടു, വീട്ടിൽ നിന്ന് കിട്ടും. ഞാൻ സ്വന്തം ആളാണ്, നബിന്റെ ഒപ്പുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ആ ഒസിയത്ത് കിട്ടും. വേറെ ഒസിയത്ത് ഉണ്ടായിരുന്നു. എന്താ? നബി വഫാത്താവല്ലേ, അപ്പൊ ആ കാര്യമായിട്ട് റസിയത്തിന് കുർആൻ മുറുകെ പിടിക്കണേ, കുർആൻ മുറുകെ പിടിക്കണേ, കുർആൻ മുറുകെ പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് നബി വളരെ ശക്തിയായിട്ട് റസിയത്ത് ചെയ്തു. എന്റെ സുന്നത്തില്ല, എന്റെ സുന്നത്തുന്നില്ല, ഖുർആൻ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ് റസിയത്ത് നബി ആ കിടപ്പിൽ കിടന്ന് റസിയത്ത് ചെയ്തു. വസിയത്ത് ചെയ്തെന്ന് പറഞ്ഞ അവരെ തൊള്ളോണ്ട് പറഞ്ഞ് കാറ്റിൽ വിടലല്ല, അതെ എഴുതി വെക്കല, അന്നത്തെ വസിയത്ത് തന്നെ എഴുതി വെക്കല. ഇനി അതല്ല കേട്ട് എല്ലാവരും കേൾപ്പിച്ച് പറഞ്ഞു വിചാരിക്കുക, സഹജരോട്ടിൽ ഈ പറഞ്ഞത്. നബി വസിയത്ത് ചെയ്തു, ഏത് വസിയത്തെ പോടുന്നത്? നബിന്റെ വസിയത്ത് പേരെ പോടുന്നത്? നബി ഖുർആൻ മുറുകെ പിടിക്കണം പറഞ്ഞ വസിയത്ത് ഇവിടെ കാണാണ്ട്. ഈ ബുഖാരി മുസ്ലിമോ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഹദീസ് എഴുതി വെച്ചു. നബിന്റെ സ്വത്ത് സംബന്ധമായിട്ട് നബിയുടെ വസിയത്തിന്റേതാണെന്ന് അത് എഴുതി വെച്ചു. ഈ രണ്ട് വസിയത്തും കട്ടു, രണ്ടും കട്ടു, ഇവിടുന്ന് കിട്ടി കട്ടു എന്ന് അത് ഇവിടെ പൊളിഞ്ഞു. അബ്ദുല്ലാഹിബ്നു അബീ ഔഫ പറഞ്ഞ ഒരു സഹാബിയോട് ചോദിച്ചു. അപ്പൊ ഒരു സംഘടിതമായ കക്കലാണ് മനസ്സിലാവുണ്ടിട്ടോ. നമ്മൾ സഹാബിയോട് പറയുമ്പോഴത്തെ റബിയല്ലാഹു ചൊല്ലിട്ട് ആകാശം മുട്ടണ്ട, അതിന്റെ ഇടയിൽ കുറെ ആൾക്കാരുണ്ട്. ആ ഇതിന്റെ സംഘടിതമായിട്ട് ഒരു പൂർത്തിയാണ് മനസ്സിലാവട്ടെ. അബ്ദുല്ലാഹിബ്നു അബീ ഔഫ എന്ന് പറഞ്ഞിട്ട് ഒരു സഹാബി, ആള് കൊള്ളാവുന്ന സഹാബിയാണ്, അവരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട സഹാബിയ, മൂപ്പരോട് ചോദിച്ചു. ഫൽഹദ്ബ്നു മുത്തറഫ് എന്ന് പറഞ്ഞ ആള് ചോദിച്ചു. അതല്ല നമ്മളിക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, വിശദമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. തൽഹത്തിന് മുത്തറഫ് ചോദിച്ചു, അതല്ല നബി വസിയത്ത് ചെയ്തില്ലേ എന്ന് വെച്ചു. കാരണം അള്ള ഖുർആനിൽ വസിയത്ത് ഫർളാക്കിന്റെ ഇസ്ലാം കാര്യത്തിൽ പെട്ട നോമ്പിനേക്കാൾ വലിയ ഫർള, നോമ്പ് ഫർളന്നെയല്ല വസിയത്ത് ഫർള. കാരണം ഹക്കല്ല മുത്തഫീൻ എന്നും കൂടി പറഞ്ഞത്. അപ്പൊ ഫർള് എന്ന് പറയുകയാണെങ്കിൽ വസിയത്തിനെ പറ്റിയേ പറയാൻ പാടുള്ളൂ, നോമ്പിനെ പറ്റി പറയാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ വസിയത്ത് നബി ചെയ്തിട്ടില്ലേ? ഏ ഗൂഢാലോചന പറഞ്ഞതാ, ഉടനെ പറഞ്ഞു ഒരു വസിയത്തിന് ലഭിക്കില്ല. അപ്പൊ സംഘടിതമായിട്ട് നുണ പറയാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചിരിക്കണം. ഏ വസിയത്ത് ലഭിക്കില്ല. അപ്പൊ ഇയാള് ലേശം ഖുർആൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പർ അങ്ങോട്ട് ചോദിച്ചു, അല്ല ഖുർആൻ വസിയത്ത് നിർബന്ധമാക്കിയിട്ട് പിന്നെ നബി വസിയത്ത് ചെയ്തില്ല, എന്തായി പറയണെന്ന് വെച്ചപ്പോ പറഞ്ഞു. അപ്പൊ പിന്നെ മുഴുവൻ ഇങ്ങനെ പറയാ ലേശം സത്യം പറഞ്ഞിട്ട് തന്നെ രക്ഷപ്പെട്ടു. അപ്പൊ പറഞ്ഞു അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോഴും മറ്റേ ബുദ്ധിട്ടോ ഇരിക്കട്ടെ. അപ്പ ചാടി അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കണമെന്ന് നബി വസിയത്ത് ക്രോസ് ചെയ്ത് ചാടി. നബി വസിയത്ത് ചെയ്തിരുന്നു, നബിന്റെ മനസ്സിൽ കിടക്കുമ്പോ ഖുർആൻ മുറുകെ പിടിക്കണം വസിയത്ത് ചെയ്തിരുന്നു എന്നുള്ള ഈ സത്യം ഏതായിരുന്നാലും ബുഖാരിയിൽ വീണു. അപ്പൊ പിന്നെ മൂപ്പിരിക്കും അവിടെ നിന്ന് അത് ശരിയാക്കണം. മൂപ്പരുടെ സ്വന്തം കൈക്കറിയോടാണല്ലോ ഇത്. ആദ്യത്താണ് ധൈര്യം വേണം, ഖുർആനും മുറുകെ പിടിക്കണം എന്നുള്ള വസിയത്ത് ഏത് ഹദീസിന്റെ കിതാബിലും ആദ്യമാണ് എഴുതി വെക്കണം. കാരണം ഈ ഹദീസ് ഏത് അടിസ്ഥാനത്തിൽ വിരിക്കുന്നു, എന്ത് അധ്യായങ്ങളൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ വിവരിക്കുന്നത്, ഇതൊക്കെ എന്റെ അടിസ്ഥാനത്തിൽ എന്ത് പ്രമാണാക്കിയിട്ടുണ്ടെന്നുള്ള എന്റെ പ്രമാണത്തിന്റെ പരിധിയും കണക്കും ചട്ടക്കുടുക്ക ആദ്യപരം കിതാബുൽ ഇഹ്തിസാബ് എന്ന് പറയുന്ന അധ്യായം അത്മാർത്ഥമുള്ള ആൾക്കാരൊക്കെ എതിരാദ്യം. അപ്പൊ അതിൽ വരും എനിക്ക് ഇങ്ങനെ വസിയത്തിൽ നിന്ന് വീണ് കിട്ടിയത് ഒരു വരും. അപ്പൊ മുപ്പൻ എന്ത് ചെയ്തു, ആ അധ്യായം ഒട്ടാകെ അവിടെ നിന്ന് മാറ്റി. ഈ ബുഹാരിയുടെ പണിയെ കള്ളത്തരായി പറഞ്ഞത്, ആ അധ്യായം മൂപ്പരുടെ ഈ 7000 ഹദീസ് ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടിട്ട് വലിയ 4 വല്യത്തിലേക്കുണ്ട്. ഇങ്ങനെ നൂറുകണക്കിൽ അധ്യായത്തിൽ ഈ അധ്യായം ആദ്യം എഴുതേണ്ട അധ്യായം കൊണ്ടായിട്ട് അവസാനം കൊണ്ടുപോയി എഴുതി. ഇതിന് ഇതാരും കാണില്ല. പക്ഷെ അങ്ങനെ സംഗതി ശരിയാ. ഇപ്പൊ ആരാ കണ്ടവര്? നമ്മള് കണ്ടു വലുതായി എന്നല്ല പറഞ്ഞത്, നമ്മള് കണ്ടല്ലോ, നമ്മള് കണ്ടപ്പോ ഭാരുന്നത് അവസാന ഭാഗത്തുണ്ട്. പക്ഷെ ഈ ലോകത്ത് പ്രസംഗിച്ച് നടക്കുന്ന ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 60 ചില ഖുർആനും സുന്നത്തും പ്രചരിപ്പിച്ചിട്ട് ഇന്ന് വരെ ബുഖാരിയിൽ അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കണം എന്നുള്ള വസിയത്താണ് ഇതിന്റെ അവസാനത്തെ വസിയത്ത് എന്ന് ബുഖാരിയിലുണ്ട് എന്ന് ഒരൊറ്റ മൗലവി കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നമ്മളിത് പഠിക്കാനായിട്ട് നടക്കുന്ന ഇവിടെ ഈ കേരളത്തിൽ പേര് എന്ത് പറയുന്നത് പഠിക്കാനായിട്ട് 10-30 കൊല്ലായിട്ട് നടക്കുന്നുണ്ട്. ഒരൊറ്റ കുട്ടി പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്താ പറയുന്നത്? ഹജ്ജത്തുള്ളതാണ് വെച്ചിട്ട് രണ്ട് സാധനം അവിടെ കൊണ്ടുപോകാം. രണ്ട് മതി, ഒന്ന് ഹിത്തിനാക്കാൻ വേറെ ഒന്നും കൂടി മതി. ഞാൻ രണ്ട് വിഷയപ്പെട്ടിട്ടാണ് ഞാൻ പോണത്. എന്താ? ഒന്നാമത് കിതാബ് ഒന്ന് ഇന്റെ സുന്നത്ത്, ഇന്റെ സുന്നത്ത് തന്നെ ബുഖാരിയുടെ സുന്നത്ത്, എന്നെ വേറെ ഒന്നും പറയല്ലോ. ഒന്നാമത് കിതാബ് ഇന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം എന്നാണ് നെറ്റി അജിത്തിലോ ആലോചിച്ച് പറഞ്ഞേന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് കുറെ കഴിഞ്ഞപ്പോ തൊക്കെ കൂടി ഏതായിരുന്നു പൊടിയെന്ന് കണ്ടപ്പോ പറഞ്ഞു, ഒരിക്കൽ അജിത്തിലോ ആലോചിച്ചിട്ട് അള്ളാന്റെ ഖുർആൻ അജിത്തിൽ ഒരാഴ്ച വെച്ചിട്ട് അള്ളാഹിന്റെ ഖുർആൻ സ്വീകരിക്കും, അള്ളാഹിന്റെ കിതാബ് കൊണ്ടുപോയി സ്വീകരിക്കുന്നുണ്ട് എന്ന് ഒരിക്കൽ എഴുതി പിന്നെ അമർച്ചു. അത് അൽമലാറിച്ചിന്റെ പണിയെപ്പോലൊക്കെ പിന്നെ മറിച്ച് എതിരാവട്ടെ. നബിന്റെ മരണശൈലിയിൽ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കണമെന്ന് നബി വസിയത്തിക്കുന്നത് ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞ ഒരൊറ്റൊരുത്തനെ കേരളത്തിൽ കാണൂല, കാണൂല. എന്തിനാ എന്റെ പറയുന്നത് കൊണ്ടുവരണം. ആരാണ് അങ്ങനെ പറഞ്ഞൊരുത്തനുണ്ടെങ്കിൽ, അങ്ങനെ അച്ചടിച്ച ഒരുത്തനുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട്, കാരണം അയാൾക്ക് തലണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അയാൾ എഴുതിയ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമ്മൾക്ക് ശ്രദ്ധിച്ച് ചിന്തിച്ച് നോക്കുകയും ചെയ്യാം. അയാൾക്ക് തലണ്ട്, അയാൾക്ക് ബുദ്ധിയുണ്ട്.
ഞങ്ങൾക്ക് ഗുഹാരിട്ടാ പരിശോധിക്കണമെന്ന് അതിന് മനസ്സിലാക്കാം. ഇവർ പരിശോധിക്കുന്നില്ല, ഇവർക്ക് ബുദ്ധിയില്ല, ഇവർ സത്യം പറയില്ല. രണ്ട് സാധനം മുറുകെ പിടിക്കാനാണ് നബി പറഞ്ഞത്. അവർ മുസ്ലാ ഹരീസാണ്. മാലിക് മാമിന്റെ മുഖത്തൊരു വെച്ചിട്ടുണ്ട്. രണ്ട് ഡയറക്ടർ വിളിക്കുമ്പോൾ പറഞ്ഞു, മാ തമസത്വം ബിഹിമാനം ഇല്ലു. രണ്ട് കാര്യം അവിടെ പഠിച്ചിട്ട് പോകുന്നുണ്ട്. ആ രണ്ട് കാര്യം മുറുകെ പിടിച്ചാൽ അങ്ങനെ പേക്കൂര, അത് പിടിച്ചാലേ പേക്കറൊക്കെ. രണ്ട് കാര്യം പിടിച്ചാൽ പേക്കർ, ഒരു കാര്യം പിടിച്ചാൽ പേക്കർ, അതെ ശരി, അതാ സത്യം. ഒരു കാര്യം പിടിച്ചാൽ പേക്കർ, രണ്ട് കാര്യം പിടിച്ചാൽ പേച്ചു. ആ പേനക്ക് കാണുന്നതൊക്കെ രണ്ട് കാര്യം തന്നെ. എന്റെ സുന്നത്തിൽ, എന്റെ സുന്നത്തിലൂടെ എഴുതിയിട്ടുണ്ടോ? എന്റെ സുന്നത്തിൽ കൊണ്ടൊരു പ്രമാണലിപി ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിലുള്ള സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇനി ഖുർആൻ നോക്കിയപ്പോൾ ഏതായാലും ഖുർആൻ നോക്കിയിട്ടില്ലേ കാണുള്ളൂ. ഹജീസ് നോക്കിയിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? ഇതാ ഈ ജാതി കുഴപ്പമുണ്ടാക്കുന്ന ഹജീസ് അല്ലാതെ വല്ലതും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഖുർആൻ നോക്കിയാൽ, ഖുർആൻ മുറുകെ പിടിച്ചാൽ ഒരു പാർട്ടി അല്ലാതെ ലോകത്തിനാവാൻ സാധ്യതയില്ല. ചിന്തിച്ച് പഠിക്കുന്നില്ലേ? പരിശോധിക്കുന്നില്ലേ? ഒലൂക്കാണമെന്നിന്റെ ഒരില്ലാഹിൽ വജതൂഫിത്തിലാഹങ്കാണ്. അള്ളാഹുവിൽ നിന്ന് നല്ല ഖുർആനെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങളെ കാണാൻ സാധ്യമാണ്, കാണപ്പെടുമായിരുന്നു. അള്ളാഹുവിൽ നിന്ന് നല്ല ഖുർആനെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം വൈരുദ്ധ്യങ്ങളെ വരും. കാരണം 23 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ഗ്രന്ഥാണ്, ഇറക്കിയ ഗ്രന്ഥാണ് ഖുർആൻ. അത് അള്ളാഹുവിനാണല്ലോ പറഞ്ഞിറക്കുന്നത്. 23 കൊല്ലത്തിനിടയിൽ ആര് എന്ത് പറഞ്ഞാലും ആദ്യത്തത് അവരവസരം പറഞ്ഞു ഉറപ്പാണ്. ആര് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലും ശരി, ഞമ്മൾ പറഞ്ഞാലും ശരി, 23 കൊല്ലം വെച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതിയാൽ ആദ്യം പറഞ്ഞതല്ല അവസാനം പറയേണ്ടി വരാം. കാരണം ആദ്യം പറഞ്ഞതിനേക്കാണ് വിവരം അവസാനം വരുമ്പോൾ ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ മാറ്റേണ്ടി വരും, ആദ്യത്തെ മാറ്റേണ്ടി വരും. പക്ഷെ അള്ളാഹ്ക്ക് മാത്രം അതിന്റെ ആവശ്യമില്ല. കാരണം അള്ളാഹ്ക്ക് ആദ്യ അവസരം ഒക്കെ ആദ്യം തന്നെ അറിയാം, എല്ലാം ആദ്യം തന്നെ അറിയാം. അതുകൊണ്ടാണ് അള്ളാഹ് ഈ വെല്ലുവിളി നടത്തുന്നത്. 23 കൊല്ലക്കാലത്തിനിടയിൽ ഇറക്കിയ ഈ ഗ്രന്ഥം ഇതിന് വൈരുദ്ധ്യം വൈരുദ്ധ്യമില്ലാതെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളൊരു ഗ്രന്ഥമായതുകൊണ്ട് ലോകത്ത് വേറെ ഏതുതരത്തിലുണ്ടാക്കിയ ഗ്രന്ഥമായിരുന്നാലും വൈരുദ്ധ്യം കാണാതിരിക്കാൻ സാധ്യതയില്ല. അത് സംഭവിക്കാനില്ല എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ഖുർആൻ നോക്കുമ്പോൾ എല്ലാം തറാറുണ്ട്, ഒരു തറാറുമില്ല. ഹദീസിന് നോക്കിയാൽ ആ ഒന്നാമത്തെ അധ്യായം തന്നെ വൈരുദ്ധ്യത്തോടുകൂടി ആരംഭിക്കാം. സകല സ്ഥലത്തും വൈരുദ്ധ്യം. അപ്പൊ നമ്മൾ പറഞ്ഞാലും വൈരുദ്ധ്യം വരുമ്പോ പിന്നെ നമ്മൾ പറഞ്ഞെന്താ? ഇനിയിപ്പം അടിസ്ഥാനം എങ്ങനെ ഇത് സ്വീകരിക്കുക, ചിന്തിക്കാന്ന് തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ പറഞ്ഞതിൽ വൈരുദ്ധ്യം വരും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. നമ്മളിപ്പോ ഖുർആൻ കുറെ പഠിച്ചു, ഖുർആൻ പഠിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പഠിക്കാത്ത ഓരോ കാര്യങ്ങൾ ഖുർആനിപ്പോ എല്ലാം കൂടി ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് ഒന്നിച്ചാണ്ട് പഠിക്കാൻ കഴിയുന്നില്ല. പഠിക്കാത്ത കുറെ കാര്യങ്ങൾ പഠിക്കാത്തതെന്ന് അതിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഖുർആൻ ഇനിയിപ്പോ പഠിക്കാത്ത കുറെ കാര്യങ്ങൾ ഖുർആനിൽ കിടക്കേണ്ടത് ഏതാണെന്ന് തന്നെ ഇപ്പൊ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ഏതായാലും നമ്മളെ ശ്രദ്ധാണ്ട് എത്തും ചെറുപ്പം. ഖുർആൻ ഇന്നെന്ന കാര്യങ്ങൾ, ഇന്നെന്ന സത്യങ്ങൾ ഖുർആൻ കൊണ്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ശ്രദ്ധാണ്ട് വെച്ചു. ശ്രദ്ധാണ്ടെത്തുമ്പോൾ ആദ്യം അതിനെതിരായി കൂടെ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇത് പൊളിയോ പൊളിയല്ലോ, അവിടെയായിരിക്കില്ല. നമ്മൾ അഞ്ച് നേരത്തെ നിസ്കാരം തന്നെ എടുക്കുക. അഞ്ച് നിസ്കാരം 3 നേരത്തായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 25 കൊല്ലം പറഞ്ഞു. അഞ്ച് നിസ്കാരം 3 നേരത്തായിട്ട് ചെയ്യാണ് 25 കൊല്ലം പറഞ്ഞു. പിന്നെ മനസ്സിലായത് ഖുർആനിലാകും 3 നിസ്കാരം ഉള്ളൂ എന്ന് പിന്നെ മനസ്സിലായത്, ആദ്യം മനസ്സിലായിട്ടില്ല. അതിന് കാരണം ഈ ബുഹാരിയിലും മുസ്ലിമിലും 5 ഉണ്ടല്ലോ, ഖുർആനിലും 3 ഉണ്ട്. അപ്പൊ രണ്ട് കൂടി കുട്ടിയിറക്കിയതാ. നമ്മളോട് കോംപ്രമൈസിന് ഒരുങ്ങിയതാ. പക്ഷേ കോംപ്രമൈസിന് പറ്റുമോ? ഇത് ഒന്ന് ഹജീസ, ഒന്ന് ശുദ്ധജല, രണ്ടു കൂടി തന്നെ കോംപ്രമൈസ് ആക്കുക. സത്യമല്ല. അപ്പൊ ഈ 5 എന്ന് പറഞ്ഞത് ഹജീസിലുള്ളതാ, 3 എന്ന് പറഞ്ഞത് ഖുർആനിലുള്ളതാ. ഇത് രണ്ടു കൂടി ഒപ്പിക്കാൻ നോക്കിയതാ. അത് നമ്മൾ വിട്ടു, നമ്മൾ വിട്ടിയായി സമ്മതിക്കാണ്. അത് നമ്മൾ വിട്ടിയായി പാടില്ല. ഈ നജീസ് എടുത്തിട്ട് ഇങ്ങോട്ട് പറ്റാൻ പാടില്ല. ഇത് അല്ല പറഞ്ഞാൽ നബി പറഞ്ഞതല്ല, നബിന്റെ മേലിൽ കെട്ടിണ്ടാക്കിയതാണ്. അപ്പൊ ഈ 5 നേരം 3 നേരത്ത് നിന്നത് വളരെ കാലത്തിന് ശേഷം. അപ്പൊ നമുക്ക് തിരിഞ്ഞത് 5 നേരമില്ല, 5 നിസ്കാരം, 5 നിസ്കാരം 3 നേരത്ത്, 5 നിസ്കാരം 3 നേരത്ത് എന്നുള്ള പദ്ധതി ഇസ്ലാമിലില്ല. 3 നേരത്ത് 3 നിസ്കാരം ഉള്ളൂ എന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം, 10-20 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്ക് ബോധ്യപ്പെട്ടത്. തുടർന്ന് പ്രഖ്യാപിച്ചു, ആദ്യത്തോ ആദ്യത്തെ പൊളിഞ്ഞു. എന്താ പറയാ, ആദ്യത്തെ പൊളിഞ്ഞു. 5 നിസ്കാരം 3 നേരത്ത് നിങ്ങൾ പൊളിഞ്ഞു. എന്തെപ്പ പറയാൻ കാരണം? പിന്നെപ്പോഴല്ലാണ്ട് എപ്പോഴും പറയാം. ഇത് ബോധ്യപ്പെടുമ്പോഴല്ലാണ്ട് ബോധ്യപ്പെടുന്ന പോകാൻ പാടും. ഒരു സത്യം മനസ്സിലാവുന്നതിന് മുമ്പ് പറയാൻ പാടില്ല, മനസ്സിലായിട്ടേ പറയാൻ പാടുള്ളൂ. അതുപോലെയാണ് പൊതുമിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. നോമ്പെന്ന് പറഞ്ഞാൽ ഫറള്, അജ്ജു ഫറള്, നിസ്കാരം ഫറള്. നോമ്പിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് നമുക്കൊന്ന് ഖുർആൻ സൂചിപ്പിച്ച കാര്യം അതും കൂടി ആ കൂട്ടത്തിൽ പറഞ്ഞു. പഠിക്കേണ്ടതാണ്, പഠിക്കേണ്ടതെന്ന് മാത്രമല്ല അന്വേഷിക്കേണ്ടതുമാണ്. നോമ്പിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ വിവരമാണ് ഇപ്പൊ ഖുർആൻ നമുക്ക് കിട്ടുന്നത്. ഗുരുതരമായ വിഷയം തന്നെ, സംശയമൊന്നുമില്ല. നോമ്പ് തന്നെ ഒരു ഭ്രാന്താണ്, നിസ്കാരം ഭ്രാന്ത് തന്നെ. ഇത് ഈ സമുദായത്തെ കൊണ്ട് ഇവിടെ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞുള്ളൂ. ജൂതന്മാർക്ക് വേറെ ആരും അവരിൽ പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല. ഈ ഭ്രാന്തൊക്കെ കൂടി നമ്മളെ നിലക്കായിട്ട് കെട്ടിമറിച്ചിട്ടുണ്ട്. ഈ നോമ്പിന്റെ ഭ്രാന്ത് നിസ്കാരത്തിന്റെ ഭ്രാന്ത്, അത് പോലും മാറിയിട്ടില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ഈ ഭ്രാന്ത് നിലനിർത്താൻ ഇർഷാദ് മുർഷിദ് പോലുള്ള കിതാബുകൾക്ക് കഴിഞ്ഞു. അത് പഠിച്ച ആൾക്കാരാണ് അവിടെ മതം പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇല്ലാത്ത ദിവസം കൂടി ഇനി ബാക്കിയുള്ള ദിവസം നേരം പിടിപ്പിക്കണം എന്ന് പറഞ്ഞ കൂട്ടരില്ല. അപ്പൊ ഈ ഭ്രാന്തുണ്ടായത് പുരോഹിതന്മാരുടെ മതഗ്രന്ഥങ്ങളിൽ കൂടി അവരുടെ ഉപദേശത്തിൽ കൂടിയാണ്. ഖുർആനിലെ ഇതിന്റെ നിലപാട് എന്താ നമ്മൾ മനസ്സിലാക്കണം, വളരെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ വസീയത്ത് ഫറളാണ് എന്ന് പറയാം, ഹക്കല്ലൽ മുത്തഖീൻ എന്നല്ലാഹുവോട് പറഞ്ഞതുകൊണ്ട് എന്ന് വരെ നമ്മളിപ്പോ സമ്മതിക്കുന്നു, അത് നമുക്ക് പറയുക ചെയ്യാം. വസീയത്ത് ഫറളാണെന്ന് പറയാം, ഹക്കല്ലൽ മുത്തഖീൻ എന്ന് പറഞ്ഞ കാരണം ആ ഫറള് എന്ന് പറഞ്ഞാൽ ആ പദം തന്നെ വളർന്നില്ല, ആ ശക്തിയിൽ ഏത് ശൈലിയായിരുന്നാലും വരുന്നില്ല. ഇതോ നോമ്പിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു, നോമ്പിനെ സംബന്ധിച്ച് ഹക്കെന്ന് പറഞ്ഞു. കുത്തിബാലയിക്കുന്ന റമദാൻ മാസത്തെ പറ്റി പറഞ്ഞോ, പറഞ്ഞില്ല. കുത്തിബാലയിക്കും സിയാം കമാ കുത്തിബാലയുടെ കബരിക്കും കുറച്ച് ദിവസങ്ങളാണ് മക്തൂബായ നോമ്പുള്ളത്. കുറച്ച് ദിവസങ്ങൾ എത്ര, മൂന്ന് ദിവസം ചുരുങ്ങിയത്, മൂന്ന് ദിവസം കുറാനുകൊണ്ട് മൂന്ന് ദിവസം മക്തൂബായ നോമ്പുള്ളതിനെ കിട്ടും. മക്തൂബ് നമ്മൾ നിയമമാക്കപ്പെട്ടു, നിർബന്ധം തന്നെ, നിർബന്ധം തന്നെ. പിന്നെ ബാക്കിയുള്ള 27 ദിവസമുണ്ടല്ലോ, 26 ദിവസം 27 കേൾക്കാറുണ്ടോ? ഈ ബാക്കിയുള്ള ദിവസങ്ങൾ എന്താണ്? അത് ഫല്യസുംഭു എന്ന് പറഞ്ഞിട്ടാ ഖുർആനിൽ ഫല്യസുംഭു. ഇത് ഖുർആന്റെ ഒരു ശൈലി, അത് നമ്മളിവിടെ പഠന വിഷയമായിട്ട് കേരളത്തിലുള്ള പണ്ഡിതന്മാരുടെയല്ല ലോകപണ്ഡിതന്മാരുടേക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കാൻ ഈ ഫല്യസുംഭു എന്നുള്ള ഈ പ്രയോഗം വരും. സൂമൂന്ന് പറയാതെ, നിങ്ങൾ നോമ്പ് പിടിച്ചോളി എന്ന് പറയാതെ, കുത്തിമാലയിക്കുന്നു പറയാതെ, ഫല്യസം വർണ്ണമാസായ അവരാണ് നോമ്പ് പിടിച്ചോട്ടെ, അറിയാം. രോഗികളും യാത്രക്കാരനും വേണ്ട, യാത്രക്കാർക്ക് എന്താ ബുദ്ധിമുട്ടാ, കുറച്ച് വിഷമമാണ്. അപ്പൊ യാത്രക്കാരേക്കാൾ വിഷമല്ലേ തൊഴിലാളികൾക്ക്? പറയണ്ടോ, ഒന്നും പറയലില്ലോ. അപ്പൊ യാത്രക്കാർക്കൊന്നും വേണ്ട, വേണ്ട. സിയാമ സഫർ, യാത്രയിൽ നോമ്പ് പിടിക്കാന്നുള്ള ഒരു പുണ്യകർമ്മേ അല്ല എന്ന് നബി പ്രസംഗിക്കേണ്ടി വന്നു. അതും ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. യാത്രയിൽ നോമ്പ് പിടിക്കാന്നുള്ള ഒരു പുണ്യകർമ്മേ അല്ല, നിങ്ങൾ വെറുതെ ഭ്രാന്തി കാണിക്കണ്ട. യാത്രയാണോ നോമ്പ് കുറിച്ചാളി, അത് വിഷമമുണ്ടെങ്കിൽ വിഷമമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് നല്ല വകതിക്കൊന്നും വേണ്ട. യാത്രയാണോ നോമ്പ് പിടിക്കൽ പുണ്യകർമ്മേ അല്ല എന്ന് എനിക്ക് പരസ്യമായിട്ട് പ്രസംഗിച്ചത് ബുഹാരിയിൽ മുസ്ലിമില്ലാതാ. പക്ഷെ ഇവിടെ ആർക്കാനും പിടിഞ്ഞപ്പോ പടിയോ പടിയില്ല, ഭ്രാന്ത് ഇവിടെ ഇറക്കിയിരിക്കുന്നു. ഭ്രാന്ത്, നോമ്പിന്റെ ഭ്രാന്ത് ഇറക്കിയിട്ടുണ്ട്. ഈ ഭ്രാന്ത് തലയെ കയറ്റിയിട്ട് അസോം ലീവാജി ബിജി എന്നൊക്കെ കൂടി പറഞ്ഞിട്ട് വെയ്യെങ്കിലും നോക്കുക, യാത്രയാണെങ്കിലും നോക്കുക, വിഷമം ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തെ മുഴുവൻ കെട്ടാനും അന്തസ്സമോഹരമുള്ള ആക്കും. ഈ അന്തസ്സമോഹരമുള്ള പറഞ്ഞതാണത്, ഈ നോമ്പ് കാലത്ത് യാത്ര വരുമ്പോ അപ്പൊ ഒഴിവാക്കിയ നോമ്പ് പിന്നെ കലാ വീട്ടുമ്പോ നോമ്പ് നോക്കലെങ്കിൽ നല്ലത് അവിടെ പറഞ്ഞു. നല്ലത് നോമ്പിന് യാത്ര കലാ നോമ്പോക്കലെ നല്ലതെന്ന് പറഞ്ഞിട്ടില്ല, കുറാൻ പഠിക്കണം. നോമ്പിന് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നോമ്പോക്കലെങ്കിൽ നല്ലതെന്നല്ല അവിടെ പറഞ്ഞത്, കുറാനോടെ നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കണം. അവരോട് പറയേ, ആ പഠിക്കാത്തവരോട് പറയാം. അപ്പൊ ചുരുക്കത്തിൽ നോമ്പ് കാലത്ത് അധ്വാനോ വിഷമോ പ്രയാസമോ ഉള്ള അവസ്ഥക്കാരാണെങ്കിൽ അവർക്കൊന്നും പ്രശ്നമല്ല, ബാക്കിയുള്ള ആൾക്കാർ നോമ്പാടെ നോറ്റോട്ടെ. അതിന്റെ ശൈലി ബാക്കിയുള്ളവർ നോറ്റോട്ടെ, നോറ്റല്ലോ ചെടിയിലേ പാര പിടികൂടാണെന്ന് തയ്യാറില്ല, അത് ശിക്ഷിക്കാൻ തയ്യാറില്ല, അത് നിർബന്ധമാണെന്ന് പറയാൻ തയ്യാറില്ല, മക്തൂബാണെന്ന് പറയാൻ തയ്യാറില്ല, ഫറള് ആദ്യ കാലത്തേ ഇല്ല. അപ്പൊ പിന്നെ എന്താ പള്ളി ഈ പറഞ്ഞ തന്നെ. അപ്പൊ അത് ഐച്ഛികമായിട്ട് എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ചെറിയ നിർബന്ധം എന്ന് പറയാം. അക്കീമുസ്സലാത്ത എന്ന് പറയുമ്പോലെ, അത്തുസക്കാത്ത എന്ന് പറയുമ്പോലെ, സൂമൂ ശഹ്റക്കും എന്ന് അല്ല പറഞ്ഞിട്ടില്ല. അപ്പോ റമദാൻ മാസം നോമ്പ് നോറ്റുകൂടി എന്നുള്ള വാക്കില്ലാതെ അർത്ഥം. ആ അത് നോറ്റോട്ടെ, ഈ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്കാണ് നോറ്റോട്ടെ എന്ന് പറഞ്ഞത്. പക്ഷെ ഹെൽക്ക് മടിയാണ്, ബുദ്ധിമുട്ടാണ്, നോക്കണ്ട, നരകത്തിയിടൂല. ആ തീർത്ഥം പറഞ്ഞു, നരകത്തിയിടൂല, നരകത്തിയിടണ്ടേ, നമുക്ക് ആവശ്യം നരകത്തിയുള്ളത്. നമ്മൾ നോമ്പ് വെച്ച് നമ്മളെ നരകത്തിയിടണമെന്ന് നമുക്കാണ് ആവശ്യം, അതല്ല പറയേണ്ടത്. അത് പറഞ്ഞോ, അത് പറഞ്ഞിട്ടില്ല. നോമ്പ് പിടിച്ച് നാളത്തിനൊന്ന് സ്ഥലത്തെ പറ്റി പറഞ്ഞില്ല കേട്ടോ. പക്ഷെ അതൊക്കെ പഠിക്കണമല്ലോ, ഈ ഭ്രാന്ത് തലേന്ന് പോണെങ്കിൽ ഇതൊക്കെ പഠിക്കണം. ഭ്രാന്തിന് ഈ ഭ്രാന്ത് പോകും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഒരു സംസ്കാരം അച്ചറപ്പും പരിശീലനമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഉപദേശിച്ചെന്നുള്ളതല്ലാതെ നിസ്കരിച്ചാൽ സ്വർഗത്തിൽ പോരാ, നോമ്പൂറ്റാലും സ്വർഗത്തിൽ പോരാ, അജീതാലും സ്വർഗത്തിൽ പോരാ. ഇത് മൂന്നും ഉപേക്ഷിച്ചുകൊണ്ട് നരകത്തിലും പോരാ. അതിനെന്താ പറഞ്ഞുള്ളത്? നല്ലൊരു അച്ചടക്കും ഒരു ദൈവഭയഭക്തിയും നിയമങ്ങളൊക്കെ സ്വീകരിക്കണം, അനുസരിക്കണം എന്നുള്ള ഒരു ബോധവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഒക്കെ നല്ലതാ. അതാണ് പറഞ്ഞത്, അതൊക്കെ നല്ലതാണ്. അത് അതിനനുസരിച്ച് പുണ്യം കിട്ടും. ഇന്ന് തന്നെ എല്ലാ പുണ്യം ഒന്നും കിട്ടില്ലോ, ഞാൻ പറഞ്ഞുതരാ, എല്ലാതും കിട്ടില്ല. ഒന്നിക്കപ്പെട്ടു, ഒന്നിക്കപ്പെട്ടു, അതൊക്കെ വളരെ കണിച്ച ഒന്നിക്കപ്പെട്ടു. നോമ്പാലും കാലായിരുന്നാലും ഹജ്ജായിരുന്നാലും ഒന്നിക്കപ്പെട്ടു. പക്ഷേ സാമൂഹ്യ സേവന ആരാണ്, അവരാണ് നോമ്പോക്കണില്ല. ഇറങ്ങിയിട്ട് സാമൂഹ്യ സേവന ഒന്നിക്ക് 700 പണിയാണ് നടക്കുന്നത്. നോക്കി നോമ്പ് നോറ്റിലാച്ചിട്ട് അതിന്റെ കുടി കുറയൊന്നുമില്ല, അതും വിചാരിക്കട്ടെ. നോമ്പ് നോറ്റില്ല, അങ്ങനത്തെ ആൾക്ക് സാമൂഹ്യ സേവനം ചെയ്തിട്ട് എന്താ കുറയില്ല? അത് 700, 7000, 7 ലക്ഷം കിട്ടിയെന്നവരും നോമ്പ് നോറ്റാൽ 10 കിട്ടും. നോറ്റിട്ടില്ലെങ്കിലോ ശിക്ഷിക്കാനുള്ള കൂലിയാവില്ല, കാണിക്കുന്ന കൂലിയില്ലല്ലോ. ശിക്ഷ ഉണ്ടോ? ശിക്ഷയില്ല. ശിക്ഷിക്കും എപ്പോ? നല്ല കാര്യങ്ങളൊന്നും ഇതക്കാത്തു കൂടി കൊടുക്കൂല.
മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. സക്കാത്ത് കഥന പിടിക്കുക, സക്കാത്ത് കൊടുക്കാതെ നോമ്പ് നോറ്റില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തവന് അത് 700 ഇരട്ടി എന്ന് പറയാൻ പാടില്ല. ഗൗരവമുള്ള കൽപ്പനാദ്യണ്ട്, അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കും. നരകത്തിലിട്ടിട്ട് തന്നെ ആ കുറച്ചു കൂടെ നോമ്പിലോ കൂട്ടും, സ്കാരത്തിനോ കൂട്ടും, ഹജ്ജിലോ ഒക്കെ കൂട്ടും. മഹാപാപങ്ങൾ ചെയ്താൽ ചെറിയ കുറ്റങ്ങൾക്കൊക്കെ ശിക്ഷിക്കും. മഹാപാപങ്ങൾ ചെയ്യാത്ത ആളെ ചെറിയ കുറ്റങ്ങളുടെ പേരിൽ ശിക്ഷിക്കൂല, സ്കാരത്തിന് പേര് ശിക്ഷിക്കൂല, നോമ്പിന്റെ പേര് ശിക്ഷിക്കൂല, ഹജ്ജിന്റെ പേര് ശിക്ഷിക്കൂല. എന്നാ പിന്നെ ചെയ്യണ്ട, ചെയ്യണം, നിർബന്ധമാണ്. ഇതിന് ഡിഗ്രി കിട്ടാൻ വേണ്ടി അബൂഹുറൈറ വേറെ നേരെ മറിച്ച മൂപ്പൻ എന്താ പറഞ്ഞത്? ജിഹാദൊന്നും വലിയ പ്രശ്നമല്ല, ജിഹാദൊന്നും വലിയ പ്രശ്നമല്ല. മൂപ്പരെ വേല് ശരിക്ക് പഠിച്ചെന്നല്ലേ രസമുള്ള വേലുകളാണ് മൂപ്പര് പറയാം. അങ്ങനെ ജിഹാദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച സംസാരമൊക്കെ നടക്കുന്ന എന്റെ ഇടയിൽ മൂപ്പര് പറഞ്ഞു. അത് വലിയ കാര്യമൊന്നുമില്ല, മരണമല്ല ഇല്ലാതെ പ്രശ്നമില്ല. അപ്പാ മനസ്സിലാത്ത സാമ്രം പോകാൻ അള്ളാഹുവിനും റസൂലും വിശ്വസിച്ചു. അവന്റെ റസൂൽ എന്ന് പറയാം. ആ റസൂൽ അനുസരിച്ചിട്ട് അക്കാമസ്ഥലാത്ത സാമ്രമദാനം നമസ്കരിക്കും, നോമ്പ് നോക്കും ചെയ്താൽ കാന ഹക്കം ഇലല്ലാഹി അൻ യുദ്ഖലഹുൽ ജന്ന. ആ ഈ രണ്ട് കാര്യം കർമ്മം ഒന്നും തന്നെ കാര്യമായിട്ട് അതങ്ങട് ചെയ്താൽ അവനെ സ്വർഗത്തിൽ കൊണ്ടാക്കൽ അള്ളാഹ്ക്ക് കടപ്പെട്ടുപോയിന, അള്ളാഹ്ക്ക് ഫർവായി പോയിന മുമ്പര പ്രസംഗം. അപ്പൊ ചിലർ ചോദിച്ചു, അപ്പൊ ഈ ജിഹാദിന്റെ കാര്യം, ജിഹാദ് വൈൻ കാത ജാഹലില്ലാഹി ജാഹല ഫി സബീലില്ലാഹി ഔ ജലസ ഫി ബൈതിഹി ഔ ഫി അർളിഹി. അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, എന്തായിരുന്നാലും ഈ രണ്ടെണ്ണം ചെയ്താൽ തന്നെ സ്വർഗം ഫറവായി എന്ന് നബി പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട് അത് പറയാം. അപ്പൊ ജിഹാദ് ഒരു ഫറവയല്ല, നിർബന്ധയല്ല. ആ ഖുർആൻ പറഞ്ഞാണ് നിങ്ങളെ കഠിനമായിട്ട് എന്റെ പേരിനെ ശിക്ഷിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അതൊന്നും മുമ്പേക്ക് പ്രശ്നമല്ല. ജാഹദ ഫി സബീലില്ലാഹി ഔ ഖാദ ഫി ബൈതിഹില്ലദി ഉരിദബിയ ഫി അർദിഹില്ലദി ഉരിദബിയ, രണ്ടുമുണ്ട്. അവന്റെ നാട്ടിൽ അവൻ ജീവിച്ച നാട്ടിൽ തന്നെ ഇരുന്നാലും മതി, അവന്റെ പ്രസവിച്ച വീട്ടിൽ ഇരുന്നാലും മതി. ജിഹാദിന് ഒരു വിഷയമായിട്ട് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. നിസ്കരിച്ച് നോമ്പറ്റോട്ട് ഇരുന്നാൽ തന്നെ സ്വർഗം കിട്ടുന്ന നിർബന്ധമാണെന്ന് നോമ്പറോട് പറഞ്ഞു. ബുഹാരിയിലുണ്ട്. അപ്പൊ അബൂഹുറൈറ സംഗതി ഇവിടുന്ന് തോന്നുന്നു. ഈ മാവിയാണ് ഇത് കണിച്ചുകൊടുത്താണ്, മാവിയെ കണിച്ചുകൊടുത്തിട്ട് മൂപ്പർ പറഞ്ഞു. അപ്പൊ മൂപ്പരെ സംബന്ധിച്ച് വലിയൊരു ആക്ഷേപം, മാവിയാനെ പറ്റി ആക്ഷേപം എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ ധാരാളം അറിയല്ലോ. മുഹാജിരികൾ എന്ന് പറഞ്ഞാൽ ഞാനും പെടും പറഞ്ഞാൽ അരി ജളെ ഈ മുവിയെ പറഞ്ഞു. മുഹാജിരികൾ എന്ന് പറഞ്ഞാൽ ഞാനും പെടും, ഞാനും മക്കത്തുന്നുണ്ട് വന്നാൾ തന്നെയാണ്. ഇത് പണ്ട് ചെയ്തത് എങ്ങനെ പറഞ്ഞ മതിയാ? മുഹാജിരികൾ എന്ന് പറഞ്ഞ നബിന്റെ കൂടെ മുഹാജിരികൾ അവിടുന്ന് പോയത് അവർ ഇസ്ലാമത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മറ്റൊരു ആർക്കും വെട്ടൊക്കെ കൊണ്ടിട്ട് ഓടിയതാ. മൂപ്പര് 100 ഒട്ടകം കിട്ടിയപ്പോ ഞാനും അതിന്റെ ആളാന്ന് പറഞ്ഞിട്ട് കൂടിയാളാ ബാപ്പാന്റെ കൂടെ 100 ഒട്ടകം കൊടുത്തിനെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാനോട്ട് വിജയം. ഇവിടെ ഇപ്പോ ജിഹാദായിട്ട് എതിരിൽ നിൽക്കാൻ കഴിവില്ല. 10,000 വട്ടാളായിരുന്നത് പിന്നെ ഇപ്പൊ 2,000 ആളായിട്ട് പിന്നെ എന്ത് ചെയ്യാനാ? അബൂ സുബിയാനോ മാവി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാളുടെ കീഴ് ഇറങ്ങി. എന്നാലും ബഹന്മാർ ഗുരുത്തുക്കൾ ഉണ്ടാക്കുന്ന ആൾക്ക് 100 ഒട്ടവും കൊടുത്തു, ദാദാമാർക്ക് കൊടുക്കേണ്ട പണ്ടിയത് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് മൂപ്പനിട്ട് വന്നത്, മൂപ്പര് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ പറഞ്ഞുണ്ടാക്കി പറഞ്ഞു മൂപ്പര് അടുത്ത് അറിയാത്ത ആൾക്കാരാണോ അതാണോ? ആ ഇപ്പൊ കൊല്ലം കഴിഞ്ഞ ദിവസത്തൊന്നും ആൾക്കാർ അറിയില്ലല്ലോ. അടുത്ത താമസിനോട് പറയണം, ഞാനും മുഹാജിർ തന്നെയാണ്, ഞാൻ മക്കത്തേരുന്ന് ജനിച്ച് ഞാനും മുഹാജിർ തന്നെയെന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് എന്നുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് അതിനെതിരിരുന്ന് പറ്റി ലാ ഹിജ്റത്ത ബാദൽ ഫത്ഹ്. ഫത്ഹിന്റെ ശേഷം പിന്നെ ഹിജ്റ ചെയ്യാനുള്ള പ്രശ്നമില്ല. ഫത്ഹിന്റെ ശേഷം എല്ലാവരും കൂടി അങ്ങോട്ടോട് പോകാൻ പിന്നെ അവിടുത്തെ ഹിജ്റ ലാ ഹിജ്റത്ത ബാദൽ ഫത്ഹ്, അത് മുഹാജിറിന് കിട്ടും. പക്ഷേ സന്ദർഭം എഴുതിയൊക്കൂല, സന്ദർഭം എഴുതിയൊക്കെ സത്യം മുഴുവൻ പുറത്തേക്കാണ്. ലാഹിജ്റത്ത ബാദൽ ഫത്ഹ്, ലാഹിജ്റത്ത ബാദൽ ഫത്ഹ് എന്ന് ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറയാറുണ്ട്. എന്താ ആവശ്യം എന്ന് മനസ്സിലായില്ല. ആവശ്യം നമുക്ക് മനസ്സിലായിക്കുന്നു. ഇയാളെ വാദം പിടിക്കാനായി പറഞ്ഞത് ഹിജ്റന്റെ ശേഷം പിന്നെ ഫത്ഹിന്റെ ശേഷം മക്കൾ ഫത്താക്കിയതിന് ശേഷം പിന്നെ ഇവിടെ ഹിജ്റ ചെയ്യാനുള്ള പ്രശ്നം മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അരെ അബൂഹുറൈറ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ നമുക്കിവിടെ പ്രശ്നം. ഇപ്പൊ മുഹാജിറായ ആ കൂട്ടത്തിൽ റളിയല്ലാഹു അൻഹു അല്ലായിരുന്നു മുഹാജിറിന്റെ കൂട്ടത്തിൽ പെട്ടില്ല എന്ന് ഉറപ്പായി. ഇബ്നു അബ്ബാസ് പറയാറാക്കി, ഇനിയിപ്പോ എന്ത് വേണം? മുഹാജിർ അല്ലെങ്കിലും സ്വർഗ്ഗണ്ടെന്നുള്ള കാര്യം നമ്മളെ കാര്യം ഒന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. മുഹാവിയെ പഠിപ്പിക്കായി അബൂഹുറൈറിനെ, മുഹാജിർ അല്ലെങ്കിൽ പോലും സ്വർഗം കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാവണം, അതിനിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചു. നമുക്ക് വാദം അറിയല്ലോ എന്ന് അത് പറഞ്ഞു. ഉടനെ രണ്ടാമത്തെ ആൾ ആദ്യം പറഞ്ഞ എന്താ? മുപ്പര് അത് പറഞ്ഞ ആദ്യം പേച്ചു. ആദ്യം പറഞ്ഞപ്പോ നിസ്കരിക്കും നോമ്പോക്യം ചെയ്ത നോമ്പോക്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തികൾക്കും വല്ല കടത്തും നിർബന്ധമാണ്. ജാഹദ ഫീ സബീലില്ലാഹി ഔ ജലസ ഫീ ബൈതിഹി എന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതെന്ത് കാര്യമുള്ളൂ? ജിഹാദ് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ പറഞ്ഞ എന്താ? ജിഹാദ് ചെയ്താലും ചെയ്തിട്ടില്ല സ്വർഗം കിട്ടുന്നില്ല. ഇപ്പൊ പറഞ്ഞത് മുഹാജിറായാലും അല്ലെങ്കിലും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞില്ലല്ലോ. എമക്ക് കാര്യമുള്ളൂ, ഇജി എന്ത് മണ്ടത്തരായി ചെയ്തതെന്ന് വെച്ചു. അത് ശരി. അന്യത്തെ വേദന ശരിയാക്കാം, അന്യത്തെ വേദന ശരിയാക്കാം. ശരിയാക്കി പിറ്റത്തെ വേദന, പിറ്റത്തെ വെള്ളിയാഴ്ച വേദന.
ഹിജ്റ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും സ്വർഗം കിട്ടുന്നു നബി പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ നാളാണ്
ഇതൊക്കെ ബുഹാരി, ഇതൊക്കെ ബുഹാരിയുണ്ട്.
അപ്പൊ ഇയാൾ ഈ സന്ദർഭം നോക്കിയിട്ട് മുആവിയാന്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നുണ മാറ്റി പറയുന്നത് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി കാണുമ്പോൾ ഇങ്ങനെ കാണാം. പക്ഷെ എന്ത് വേണോ, ബുഹാരി ഒട്ടാകെ നോക്കാൻ എപ്പോഴേ കാണുള്ളൂ. ഇത് കാലോരി ഓതിയിട്ട് റാങ്കും വാങ്ങി പോന്നെ എങ്ങനെ കാണുക, കാണൂല. കാലോരി ഓതി അല്ലെ അർക്കാരി ഓതി, എന്നിട്ട് റാങ്കും വാങ്ങുക ബുഹാരി മുഴുവൻ ഓതി എന്ന് പറഞ്ഞിട്ട് അത് കാണൂല. അപ്പൊ എന്തിനാണ് ഒരിക്കൽ ജാഹദ എന്ന് പറഞ്ഞത്, എന്തിനാണ് ലാഹിജറത്തെ വാദഫത്തെ ഇബ്നു അബ്ബാസ് പറഞ്ഞത്? മാവിയാനോട്ട മാവിയ ഞാൻ മുഹാജിറാണ് പറയുമ്പോ ഹിജ്റത്തിന്റെ ശേഷം ഹിജ്റ ഇല്ല നിൽക്കേണ്ട, ഫത്ത് വേള കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹിജ്റ എന്നുള്ള പ്രശ്നമില്ല, അതിനോട്ട് കൂലി കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു. എന്തിനാണെന്നുള്ള രീതിയിച്ചില്ല. ഒരിക്കൽ പോയിട്ട് അബൂറ് പ്രസംഗിച്ചു, ജാദഫി സബീലില്ലാഹി ഔ ഖാദഫി ബൈതിഹി എന്ന് പറഞ്ഞു. അതെന്തിനാണെന്നും മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു മാറ്റിയിട്ട് മന്നാമന ബില്ലാഹി റസൂലിഹി വ ജാദഫി സഖം സലാത്ത വ സാമ റമദാന വ ഹാദഫി സബീലില്ലാഹി ഔ ഖാദഫി അർളിഹി ലത്തി വലിദ ഫീഹാ എന്ന് പറഞ്ഞപ്പോ സംഗതിയൊക്കെ ശരിയായി. പക്ഷെ എന്തിനാ ഈ മൂന്നിട്ട് ഈ മൂന്ന് യാദി പറഞ്ഞെന്നുള്ളത്, അതതിന്റെ ചരിത്ര ഗവേഷണത്തിൽ കൂടി അറിയുള്ളൂ. ഇങ്ങനെ ചരിത്ര ഗവേഷണം ചെയ്തിട്ട് ഇവർ എഴുതുമോ, എഴുതൂലോ, എഴുതുക. ഇത് ഓരോ ഈ മറുപടികളൊക്കെ എങ്ങനെ എങ്ങനെ വന്നു എന്ന് കാണുമ്പോൾ നമ്മൾക്ക് ചരിത്രം കിട്ടുകയില്ല. അങ്ങനെയാണ് അയാളോടൊന്ന് വാദിക്കുന്നുണ്ട്, ഏയ് ഞാൻ അഞ്ഞൂറേ തരാനുള്ളൂ, അഞ്ഞൂറേ തരാനുള്ളൂ, അത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അഞ്ഞൂറേ തരാനുള്ളൂ, അഞ്ഞൂറേ തരാനുള്ളൂ എന്നിട്ട് കുത്തുമ്പാടും നടക്കുമ്പോൾ ഉറപ്പായി അഞ്ഞൂറിലേറെ തരാണ്ടെന്ന് മറ്റൊരു വാദമുണ്ടെന്ന് ഉറപ്പായില്ലേ? അല്ലെ അഞ്ഞൂറേ തരാനുള്ളൂ എന്ന് പറയണ്ട, അഞ്ഞൂറേ തരാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാദം നടക്കുമ്പോൾ ഉറപ്പാണല്ലോ മറ്റൊന്ന് അഞ്ഞൂറിനേക്കാൾ അധികം തരാണ്ടെന്ന് മറ്റൊരു വാദം ഉറപ്പായില്ലേ? അതുപോലെ അതുപോലെയാണ് ഇപ്പോ ഇത് ഇങ്ങനെ വൈക്കോയി നുണ ഇങ്ങനെ മാറ്റിപ്പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മാവിയാന്റെ മണിയടിയാണിത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയത് അല്ലാതെ പറയാം ഓരോരുത്തിന് കഴിയില്ല, അത്തരത്തിലുള്ള ഘടനയിലാണ് അതൊക്കെ കിടക്കുന്നത്. ഏതായാലും നമ്മളിവരൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. സഹാബികളെന്ന് പറഞ്ഞതിൽ ആരൊക്കെ ഉണ്ട് ശരിക്കുള്ള സഹാബികൾ അത് മനസ്സിലാക്കണം. അവരിൽ നബിന്റെ വസീയത്ത് പോലും പൂഴ്ത്തി വെക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന സഹാബികൾ ചെയ്ത കുതന്ത്രങ്ങൾ അത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ നോമ്പിന്റെയും വിചാരത്തിന്റെ ഭ്രാന്ത് തലേന്ന് വലിച്ചെറിയുമ്പോൾ അപ്പൊ ഫല്യസംഭു എന്ന് പറഞ്ഞതിനെപ്പറ്റി നമ്മൾ പറയാൻ പോകുന്നതാണ്. ഫല്യസംഭു എന്ന് പറയുന്ന ഈ പ്രയോഗപ്രകാരം നോമ്പ് മക്തൂബാണെന്ന് പോലും റമദാൻ മാസം ഒട്ടാകെ മക്തൂബാണെന്ന് പോലും തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. ആണെങ്കിൽ കൊണ്ടുവരട്ടെ ദൈവ്. കടം വാങ്ങിയാൽ എഴുത്തറിയുന്ന ഒരാള്, അല്ല കടം വാങ്ങിയാൽ വാങ്ങിയ ആള് ഫല്യുംലില്ലദി അലൈഹിൽ ഹഖ്, ആരാണോ വാങ്ങിയത് ഞാൻ കടം വാങ്ങിയതാകുന്ന കടം വാങ്ങി നീയിരിക്കാം. അപ്പൊ അത് രേഖ വേണമെന്ന് പറഞ്ഞത് ഈ രേഖ അതാരാണ് എഴുതാൻ വേണ്ടി എല്ലാവർക്കും എത്തറിഞ്ഞോളുന്നില്ല എന്നങ്ങനെയാണ്. അപ്പൊ എഴുതുന്ന ഒരാള് എഴുതാൻ അറിയുന്ന ഒരാൾ എഴുതി കൊടുക്കട്ടെ എന്ന് പറയും. കാത്തുകൊമ്പില്ല ഒരു എഴുത്തുകാരൻ എഴുതി കൊടുക്കട്ടെ എന്നാ എഴുത്തുകാരൻ തന്നെ പുറത്തുനിന്ന് മൂന്നാമത്തെ എഴുത്തുകാരൻ തന്നെ വേണമെന്ന് നിർബന്ധമോ അല്ല. അതൊക്കെയാണ് അതിന്റെ നല്ല പിന്നീട് തർക്കം വരാതിരിക്കാനുള്ള നല്ല മാർഗം അതാണ്. പിന്നെ ആ കടത്തിന്റെ സംഖ്യ പറഞ്ഞു കൊടുക്കുന്നതോ ആ വാചകങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അത് ഈ സംഖ്യ വാങ്ങിയ ആളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മറ്റവൻ പറഞ്ഞു കൊടുക്കല് ഹറാമാന്നല്ല ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ ഒക്കെ പറഞ്ഞെന്താ വല്യും ലിലില്ലതി അലൈഹിൽ ഹഖു വല്യക്തുബൈനക്കുംബില്ലതി ഈ ഫല്യക്തുബ് ഫല്യഫ് ഫല്യം ലി എന്നൊക്കെ പറയുന്നത് അതിന്റെ നല്ല മര്യാദ നല്ല മര്യാദാണ് പഠിപ്പിക്കുക എന്നല്ല. അതൊക്കെ ഫർളാണ്, അത് ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിലിടുന്നൊന്നുമല്ല. അപ്പൊ എന്റെ അർത്ഥം അവിടുത്തെ നല്ല സംസ്കാരം നല്ല നടപടി അതാണെന്ന് പഠിപ്പിക്കുക. അതുപോലെ തന്നെയാണ് ഈ നോമ്പ് ഒരു നല്ല നടപടിയാണെന്നല്ലാതെ അതിന്റെ മേലിൽ ഇവിടെ വാളെടുക്കാം അതിന്റെ മേലെ വാള് അതിന്റെ മേലെ വാള് ഇവിടെ ജയില് റോട്ടിൽ കൂടി സ്റ്റൗ തലയിൽ വെച്ച് കൊണ്ടുനടക്കുന്ന ശിക്ഷകളൊക്കെ ഉണ്ട് ഈ ഗൾഫ് നാടുകളിൽ. എന്താ ഒരു ഒരു ഗ്ലാസ് വെള്ളം കാച്ചു കുടിച്ചൻ. അപ്പൊ അവനിപ്പോ എന്താ പ്രശ്നമൊന്നും ചോദിക്കില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് റോഡിൽ നിന്നിട്ട് ഒന്നാം മാസത്തിൽ പകൽ ചായ വെച്ചാൽ ആ സ്റ്റൗ തലയിൽ വെച്ച് നടത്തിക്കാം അങ്ങാടി കൂടി. ജക്കാത്ത് ചോദിക്കാനോ പഠിപ്പിക്കാനോ ആളില്ല. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ ഇവിടെ രണ്ടു മൂന്ന് പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നം പുറത്തിട്ടുണ്ട്. അമ്രുംബിൽ മഅറൂഫ് എന്ന് പറഞ്ഞതിൽ നോമ്പും പൊടുവിലും നിസ്കാരം കൊടുത്തു. അത് പ്രത്യേകം മനസ്സിലാണ്. അമ്രുംബിൽ മഅറൂഫ് നമ്മൾ പറഞ്ഞേൽപ്പിച്ച് ചെയ്യിപ്പിക്കണുണ്ടല്ലോ, അത് ചെയ്തുകൂടി ഇത് ചെയ്തുകൂടി എന്ന് പറഞ്ഞാൽ നിസ്കാരം പറയാൻ പാടില്ല, നോമ്പ് പറയാൻ പാടില്ല. പഠിക്കണത് നിസ്കാരങ്ങൾ നിസ്കരിക്കണില്ലേ, നോമ്പൊക്കെ മിണ്ടാൻ പാടില്ല. അത് ഓരോരുത്തരുടെ കാര്യമാണ്, നിസ്കരിക്കണം എന്നുള്ള നമ്മളെ കാര്യം നമുക്കറിയാം. വിവരമില്ലേ പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ നിസ്കരിക്കണം എന്ന് പറയാൻ പാടില്ല. എന്താണ് നോമ്പൊക്കത്ത് ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അമ്രുംബിൽ മഅറൂഫിൽ പെടൂലേ, അത് അമ്രുംബിൽ മഅറൂഫിൽ പെടൂല. പിന്നെ ഏതാ മഅറൂഫ് എന്നുള്ളത് പരോപകാരമുള്ള കാര്യങ്ങളാണ് മഅറൂഫ്. ജക്കാത്ത് കൊടുക്കാതെ നിസ്കാരിച്ചുകൊണ്ട് ഇങ്ങനെ അടക്കുക, അത് പ്രകടിപ്പിക്കുക, അവർക്കാണ് കഠിന ശിക്ഷ. അൻ സലാത്തിഹിം സാഹു നല്ല ദീനഹും യുറാവൂൻ യംനഉനൽ മാഉൻ
മഴൂനായിട്ടുള്ള മഴൂൻ എന്ന് പറഞ്ഞ അൽ മഴറൂഫു പുല്ലുഭൂത മഴൂ എന്ന് പറഞ്ഞ എന്താ സാധനം? പരോപകാരമുള്ള നല്ല നല്ല കാര്യങ്ങൾ. അത് തടയുക, അത് പ്രേരിപ്പിക്കാതിരിക്കുക, അത് കൽപ്പിക്കാതിരിക്കുക, അതിനാ ശിക്ഷം. അതിനാണ് അള്ളാഹു കൽപ്പിക്കുന്നതുള്ളത്. ചുറ്റാന്ന് നോക്കാൻ ഹജിയാൻ പറയാൻ കൽപ്പിച്ചിട്ടില്ല, അത് കൽപ്പിക്കാൻ പാടില്ല. വിവരമില്ലാതെ പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല, എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ അല്ലെ നമുക്ക് ഒന്ന് കിരിക്കണ്ടേ, അല്ലെ നമ്മൾ കിരിക്കുക എന്ന് പറയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. എബ്ലി ജമാഅത്തിന്റെ പണി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പറ തെബ്ലി ജമാഅത്തിനുണ്ട് ഒന്ന് കൽപ്പിക്കാനായിട്ട് നടക്കും. ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് അവിടൊക്കെ പോയിട്ട് അങ്ങാടി പോയിട്ടൊക്കെ ഇങ്ങനെ അത് പാടില്ല എന്നാ പോയി പറഞ്ഞു. അത് പാടില്ല, ഖുർആൻ വിരുദ്ധമാണ്. അത് അമ്രുബിൽ മഅറൂഫ് അല്ല. സഹകരണം ഓരോരുത്തരും അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളാണ് ഇരിക്കുന്ന അവസരത്തിൽ അവരെയും അതൊന്നും മിണ്ടാൻ പാടില്ല പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത് തന്നെ മിണ്ടാൻ പാടില്ല. ആളിപ്പൊ നിക്കിരിക്കാതിരിക്കുക, പക്ഷെ ഞാൻ പറഞ്ഞപ്പോ നിക്കിരിക്കും മിണ്ടാൻ പാടില്ല. കാരണം രണ്ടാമത് പെട്ട് അനുഭവക്ക് കൂലിട്ടിട്ടാ എന്ത് കൂലിയ ഈ മുനാഫിക്കുന്ന നിക്കാരത്തിന് പറഞ്ഞ കാരണം പാടില്ല നിക്കിരിക്കാൻ പോണത്. അതുകൊണ്ട് അതിന് കൂലിയില്ല. അപ്പൊ മുനാഫിക്കുന്ന നിക്കാറുകൊണ്ട് മറ്റൊന്നും കൂലിട്ടില്ല. അപ്പൊ സ്വയം നിക്കരുത്തിലേ കൂലിയുള്ളൂ, അതാണ് മറ്റേ ആള് പറയും വേണ്ട. അപ്പൊ അമ്പുമ്പിൽ മഅറൂഫിൽ നിസ്കാറും നോമ്പും പെടൂല എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോലെ കഥയിൽ ചോദിക്കണം. അമ്രുമിൽ മഅറൂഫിൽ നിസ്കാറും നോമ്പും പെടൂല, അങ്ങനെ അരസ്യമായിട്ട് മറ്റുള്ള ആൾക്കാരോട് ഇതിന് കൽപ്പിക്കാൻ പാടില്ല, അത് ഓരോരുത്തരും സ്വയം നിസ്കരിച്ചതിലേ കാര്യമുള്ളൂ, പറഞ്ഞു ജീവിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെ ഖുർആൻ സുന്നത്തുകാരുടെ സിദ്ധാന്തം. അതിനെ ഖണ്ഡിക്കാൻ കഴിവുണ്ടെങ്കിൽ ഖണ്ഡിക്കണം എന്ന് പറഞ്ഞിട്ട് കഥയിൽ കൊടുക്കും. പക്ഷെ കണ്ടില്ലേ കഥയിൽ കൊടുക്കും. പ്രശ്നമായിട്ട് ഈ മഅറൂഫ് എന്ന സാധനം എന്താണെന്ന് അവരൊന്ന് പറയട്ടെ. അതുപോലെ കല്യസംഭു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രതാവോ അത് മക്തൂബാവോ എന്നൊക്കെ അവരോട് പറയട്ടെ. ഓപ്പണായിട്ട് നമ്മളെ പുസ്തകം തുറന്നതല്ലേ, എല്ലാവരോടും ചോദിച്ചൂടെ. അതിന് മറുപടി വരട്ടെ. വക്കാത്തിന് ആയിരം കൊല്ലം പശു എന്ന് പറഞ്ഞ് കൂട്ടര്, ഇതിനൊന്നും മറുപടി വരില്ല. ഇപ്പൊ പശുവല്ല അർത്ഥം എന്ന് പറഞ്ഞപ്പോ മേപ്പെട്ട് നോക്കിയിട്ട് നിശ്ചലായിട്ട് നിൽക്കാം. പശുവല്ല പത്രത്തിൽ നിന്ന് പറഞ്ഞപ്പോ മിണ്ടാതിരിക്കാം. അങ്ങനെ ശരിയാ മനസ്സിലായി. അതുപോലെ ഇതൊക്കെ പറഞ്ഞാലാണ് മനസ്സിലാവും, മനസ്സിലാവണം, മനസ്സിലാവണം. മഅറൂഫ് പറഞ്ഞാൽ നിക്കാറ് നോമ്പല്ല, സക്കാത്തും ധർമ്മമാണ്, അതാണ് മഅറൂഫ്. അത് ചെയ്യണം. ഓരോരുത്തരോടും പോയിട്ട് പറയാം, അല്ല നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അതൊന്ന് പറയട്ടെ. അവര് ഓരോരുത്തരോടും പോയിട്ട് ചോദിക്കാം, സക്കാത്ത് കൊടുക്കണല്ലോ, ഈ മാസം ശമ്പളം കിട്ടില്ല, സക്കാത്ത് കൊടുക്കാത്തെന്ന് ചോദിക്കോ. അടിച്ചിട്ട് പഠിപ്പിക്കോ, അടിച്ചിട്ട് പഠിപ്പിക്കും. അപ്പൊ അതാ അള്ള പറഞ്ഞ, അള്ള പറഞ്ഞതാ സക്കാത്തിന്റെ കാര്യം പോയിട്ട് പ്രേരിപ്പിക്കണമെന്ന് അള്ള പറഞ്ഞിരിക്കുന്നത്. അത് മിണ്ടാവർക്ക് ഉറപ്പില്ല, ധൈര്യമില്ല. നിസ്കരിക്കാനും നോമ്പാക്കാനും പറയാത്ത എല്ലാവരും കൂടിയില്ല. ആ നേരെ തന്നെ നിസ്കരിക്കണ്ടല്ലേ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ നിൽക്കാറല്ലേ. എന്നാ പറഞ്ഞു കൊടുങ്ങില്ലേ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ നിൽക്കാറ. ഇന്ന പൈന ഷിർക്കി, ഇന്ന പൈന റജ്ലി വശിർക്കി തിർക്കസല. ഒരു മനുഷ്യന്റെയും പിന്നെ ഷിർക്കിന്റെയും ഇടയിൽ ഉള്ള മറയായിട്ട് നിൽക്കുന്ന സാധനം എന്താ? തിർക്ക് സലാത്താന്നാ പറയുന്നത്. ഒരു മനുഷ്യന്റെയും ഈ ഷിർക്കിന്റെയും ഇടയിലുള്ള മറ എന്താ? ഇടയിലുള്ള മറ തിർക്ക് സലാത്ത, സലാത്ത ഇടയിലുള്ള മറ പറഞ്ഞാൽ നിസ്കാരമല്ലേ. അപ്പൊ നിസ്കാരം ഉണ്ടാകുമ്പോ ശിർക്ക് വരൂല, കുഫ്രും വരൂല, ഈ മനുഷ്യനെ കടക്കൂല. അതിന്റെ ഇടയിലുള്ളൊരു മറയാണ് നിസ്കാരം എന്ന് പറയേണ്ട സ്ഥലത്ത് ഇവർക്ക് അറബി അറിയില്ല. മുസ്ലിമിലുള്ള ഹരീസ് അവനക്ക് അറബി അറിയില്ല. ഇവരത് അധ്യക്ഷൻ വരാൻ പോകുന്നത് അക്ഷമരായിരിക്കുക എന്നറിഞ്ഞ മതിലുള്ള അറബിക്കാരണം. അധ്യക്ഷൻ വരാൻ പോകുന്നത് അക്ഷമരായിരിക്കുക എന്നാ പറയേണ്ടത്, ക്ഷമിച്ചിരുന്നോളൂ എന്നല്ലേ പറയേണ്ടത്. അക്ഷമരായിരിക്കുമെന്നാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചാടി കളിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അതേപോലെയുള്ള അറബി പഠിച്ച ആളാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം. ഈ ഹരീസ് ഉണ്ടാക്കിയത്ത ഈ ഹരീസ് ഉണ്ടാക്കിയാൽ അറിയില്ല, അറബി അറിയില്ല, അതുകൊണ്ട് അതും പൊളിഞ്ഞു. നമ്മൾ പറഞ്ഞു ഇന്ന പേന ശിർക്കി, ഇന്ന പേന റജലി, ഒശിർക്കി തിർക്കസല എന്ന് പറഞ്ഞിട്ട് ആകെ മൂന്ന് പദേ ഉള്ളൂ. മൂന്ന് പദം തെറ്റാണെന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചു കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? എല്ലാ കൊല്ലം ഒന്നാം മാസം വന്നാൽ നിസ്കാര ചന്തയാണെന്ന് നിനക്ക് മിഹ്റാജിന്റെ ഹരീസ് അത് പ്രമാണമാക്കിയിട്ട് എഴുതിവിടും. എല്ലാ മാസികയിലും പ്രസിദ്ധീകരണത്തിലൊക്കെ എഴുതിവിടുന്നുണ്ട്. ഇക്കൊല്ലം ഏതാത്ത് ആ നമ്മൾ അറിയണല്ലോ അത്. ഇക്കൊല്ലം ഏതായിരിക്കും കാരണം? എല്ലാ കൊല്ലും ഏതെങ്കിലും ഒരു കൂട്ടർ മിഹ്റാജിന്റെ കഥ എഴുതാത്ത ഒരു റമദാൻ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. ഇല്ല, ഏത് കൊല്ലും പരിശോധിച്ച് നോക്കണ്ടി. റമദാൻ മാസം വരുമ്പോൾ ആ മിഹ്റാജിന്റെ കഥ ഒന്ന് എഴുതും. കാരണം ഇതിവിടെ ഇറക്കിത്തുറപ്പിക്കാനാണ്. ഈ വർഷം എന്താ ഇതായിരിക്കാൻ കാരണം? ഒരൊറ്റ കുട്ടി മിഹ്റാജിന്റെ കഥ എഴുതിയ ഒരൊറ്റ മാസിക ഇവിടെ ഈ കേരളത്തിലുണ്ടോ? എന്താ ഇതായിരിക്കാൻ കാരണം? അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ അറിയണം. ആ ഇത് എഴുതിയാൽ മേൽന്ന് പോകാന്ന് അവർക്ക് ഉറപ്പായി. ആ മിഹ്റാജിൽ വിശ്വസിക്കുന്നവൻ കാഫിറാണെന്ന് ഇവിടെ അച്ചടിച്ചു. അത് തെളിയിക്കാൻ എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. മൂന്ന് കുറാന്റെ ആറ്റുകൾക്ക് മൂന്നിൽ ചെല്ലും മൂന്നിൽ പരം ആറ്റുകൾക്ക് കടകവിരുദ്ധമായ കുഫർ വിശ്വാസമാണ് മിഹ്റാജ് വിശ്വാസം എന്ന് അച്ചടിച്ചു കൊടുത്തപ്പോ ഇപ്പൊ ആര് പറഞ്ഞാലും കാഫിറാന്ന് പറഞ്ഞിട്ട് പിടിക്കും, കാഫിറല്ലാന്ന് പെടഞ്ഞ് പറയണം. അങ്ങനത്തെ രംഗത്തേക്ക് സമത എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഒരൊറ്റ കുട്ടി മിഹ്റാജിന്റെ കഥ ഈ റമദാനിക്ക് എഴുതിയില്ല. അഥവാ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലോ അത് ശ്രദ്ധപ്പെടുത്തണം. വിടാൻ പാടില്ല. ഇവരുടെ കുഫറും ധിക്കാരവും അത് ഈ സമുദായത്തെ അറിയിക്കണം. വേറൊന്നുമില്ല, അവരോട് നമുക്ക് എന്ത് കാണിക്കാനാ? ഒന്നും ചെയ്യാല്ലേ. പക്ഷേ ഇവർ കള്ളന്മാരാണ്, കബറന്മാരാണ്, ഈ സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി നടക്കുന്ന ചൂഷകന്മാരാണെന്ന് ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള സന്ദർഭങ്ങൾ നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. അത് ഒരിക്കലും പാഴാക്കി കളയരുതെന്നാണ് പറഞ്ഞ നിർദ്ദേശം. ഇത്രയും പറഞ്ഞുകൊണ്ട് സംസാരം. السلام على عباده الذين اصطفى ജനുവരി 21 ഉച്ചമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അള്ള പറഞ്ഞടാ. ഇവിടെ കാളിയന്മാരും നങ്ങന്മാരുണ്ടാക്കിയൊന്നുമില്ല, അള്ള ഉണ്ടാക്കിയ കണക്കിന്. വാച്ചിക്കൊക്കെ താറാതെ പറ്റുക, ലോകത്തിലെ വാച്ചിക്കൊക്കെ എപ്പോഴും അങ്ങോട്ടും സെക്കൻഡോടൊക്കെ മാറാം. ഇത് മാറാൻ പറ്റൂല, ഇത് അള്ളാഹു നിയന്ത്രിച്ച് നടത്തുന്ന ആ കണക്ക് ഇന്ന് വരെ അതേപോലെ ഇനി ഒട്ടാകെ ഒരു സാധ്യത വരാണല്ലോ, അന്ന് താറാറാവും എന്നുള്ളതല്ലാതെ അതിന്റെ മുമ്പ് ഈ സൂര്യചലനത്തിനോ ചന്ദ്രചലനത്തിനോ ഒരു വ്യത്യാസം സംഭവിക്കാൻ പാടില്ല. സെക്കൻഡ് പോലും വ്യത്യാസം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനുഭവമാണ്, ഇന്ന് വരെയുള്ള അനുഭവമാണ്. വെറുതെ കണക്ക് കൂട്ടി പറയല്ല, കണക്ക് കൂട്ടിയത് മുഴുവൻ അതേപോലെ അനുഭവപ്പെട്ടു. ചന്ദ്രഗ്രഹണം തന്നെ ഉദാഹരണം, ചന്ദ്രഗ്രഹണം ഇത്ര മണിക്ക് ഇത്ര മിനിറ്റ്.